മോർണിംഗ്.
ഇന്ന് രാവിലെ നടന്ന രണ്ട് സന്ദേശങ്ങൾ കേൾക്കുവാൻ അവസരം ലഭിക്കാതിരുന്നവരുടെ പ്രയോജനത്തിനു വേണ്ടി രാവിലെ രണ്ട് സന്ദേശങ്ങളിലും നാം ചിന്തിച്ച വിഷയം തുടർച്ചയായി ഈ ഒടുവിലത്തെ സെഷനിൽ ചിന്തിക്കാൻ പോകുന്നതുകൊണ്ട്
I want to take 10 minutes to give you a summary of what I spoke this morning.
ഇന്ന് രാവിലെ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിച്ച കാര്യങ്ങളെ ഏറ്റവും സംക്ഷിപ്തമായി 10 മിനിറ്റ് കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
The Old Testament tabernacle was a picture of God's dwelling place in the church.
പഴയ നിയമത്തിലെ സമാഗമന കൂടാരം എന്ന് പറയുന്ന ദൈവത്തിന്റെ നിവാസ സ്ഥലം സഭയുടെ ഒരു ചിത്രമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ്.
And even though that Old Testament tabernacle was made according to a perfect pattern, yet the most important thing there was the fire manifesting God's presence in it.
ദൈവത്തിന്റെ ദാസനായ മോശയ്ക്ക് നൽകിയ വളരെ കൃത്യമായിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് ആണ്. അത് പ്രധാന കാര്യമാണെങ്കിലും ദൈവത്തിന്റെ മഹത്വം, തേജസ് അവിടെ വസിക്കുന്നു എന്നുള്ളതാണ് സമാഗമന കൂടാരത്തെ വിശേഷതയുള്ളതാക്കുന്നത്.
So even if you had the pattern perfect, if the presence of God was not there, then it was useless.
ദൈവത്തിന്റെ മാതൃക പ്രകാരം തന്നെ ഈ കൂടാരം ഉണ്ടാക്കിയാലും ദൈവിക സാന്നിധ്യം, ശെക്കേന അവിടെ ഇറങ്ങി വസിക്കുന്നില്ലെന്ന് വരികില് അതുകൊണ്ടൊരു പ്രയോജനമില്ല.
So in the New Testament church, even if you follow so many things very exactly in the New Testament, if the presence of God is not there, that's not a New Testament church.
പുതിയനിയമ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനപ്രകാരം കൃത്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചാലും മാതൃക ശരിയാണെങ്കിലും ദൈവിക സാന്നിധ്യമില്ലെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാകുന്നില്ല.
Some people think if we follow all the pattern and have everything that there is the apostles had, that's a New Testament church.
ചിലർ വിചാരിക്കുന്നത് അപ്പോസ്തലന്മാർ ആദ്യ നൂറ്റാണ്ടിൽ പഠിപ്പിച്ച അനുവർത്തിച്ചതായ അതേ മാതൃക അനുസരിച്ചുള്ള ഒരു സഭ കൂടി വരെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പുതിയ നിയമ സഭയായി എന്നാണ്.
No, it is the presence of Jesus Christ in the middle that proves that this is a New Testament church.
സഭയുടെ നടുവിൽ കൂടി ഉലാവുന്ന യേശുക്രിസ്തുവിന്റെ അദൃശ്യ സാന്നിധ്യമാണ് ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമൂഹത്തെ ദൈവത്തിന്റെ സഭയാക്കി തീർക്കുന്നത്.
So people who come into your church must recognize Jesus is here.
നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഈ കാര്യം ബോധ്യപ്പെടണം, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന്.
That is the meaning of the glory of God.
ദൈവത്തിന്റെ മഹത്വം, തേജസ് ആലയത്തിന്മേൽ വസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നാം അതാണ് മനസ്സിലാക്കേണ്ടത്.
So in the Old Testament, the glory of God rested on the temple.
പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവദിനമുണ്ടാക്കിയ മന്ദിരത്തിലാണ് വസിച്ചിരുന്നത്.
But when Israel's leaders and the nation went astray,
ഇസ്രായേലിന്റെ നേതാക്കന്മാരും ഇസ്രായേൽ രാഷ്ട്രവും ദൈവത്തിൽ നിന്ന് അകന്ന വഴിതെറ്റിയപ്പോൾ,
that glory departed away from the temple.
ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും ദൈവത്തിന്റെ തേജസ് പടിപടിയായി അപ്രത്യക്ഷമാകുന്നതായി നാം കാണുന്നു.
Not all of a sudden, you read in Ezekiel chapter 10, chapter 11, that it slowly moved away.
എസെക്കിയേൽ പ്രവചനം 10-11 അധ്യായങ്ങൾ നാം ചിന്തിച്ചു, പൊടുന്നനവയല്ല, ക്രമേണ സാവധാനത്തിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആലയം വിട്ടുപോകുന്നതായി നാം കാണുന്നു.
So in the same way you find the glory of God is departed from so many good churches that were good once upon a time.
അന്ന് സംഭവിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും വളരെ നല്ല സഭകൾ എന്ന് പറയാവുന്ന, പുതിയ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സഭകളിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ശെക്കീന മഹത്വം വിട്ടുപോയ സങ്കടകരമായ അവസ്ഥയാണ്.
Many good churches are not good churches today.
നല്ല സഭയെന്ന് പ്രഥമദൃഷ്ടിയാ തോന്നുന്ന അനേക സഭകൾ കർത്താവിന്റെ ഹൃദയപ്രകാരം നല്ല സഭകളെയല്ല.
The glory of God was upon them maybe 100 years ago.
ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ തേജസ് ആ സഭകളിൽ പ്രകടമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല.
Today only the form is there.
ഇന്ന് ആ പുതിയ നിയമ മാതൃക അവര് ഒരു അസ്ഥികൂടം പോലെ പിന്തുടരുന്നുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരം.
Unfortunately, many Christians are happy with the pattern.
നിർഭാഗ്യവശാൽ കൃത്യമായിരിക്കുന്ന ഒരു പാറ്റേൺ, മാതൃക ഉള്ള എന്നുള്ളത് കൊണ്ട് അനേക വിശ്വാസികൾ സംതൃപ്തരാണ്.
There is a law in the kingdom of God which says seek and you shall find.
ദൈവരാജ്യത്തിന്റെ ഒരു പ്രമാണമുണ്ട്, അന്വേഷിക്കുക എന്നാൽ നിങ്ങൾ കണ്ടെത്തും.
And the interesting thing is that if you seek God for money, you'll get it.
ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ നിങ്ങൾ പണത്തിനു വേണ്ടിയാണ് അന്വേഷിക്കുന്നതെന്ന് വരികില് നിങ്ങൾക്ക് ആത്യന്തികമായി അത് തന്നെ ലഭിക്കും.
You seek for a house, you'll get it.
ഒരു വീടാണ് നിങ്ങളുടെ അന്വേഷണമെങ്കിൽ, നിങ്ങളുടെ ഭക്തിയുടെ അടിസ്ഥാനമെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടും.
I sound like the prosperity preachers, right?
ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സമൃദ്ധിയുടെ സുവിശേഷകന്മാരുടെ ഒരു ധ്വനി നിങ്ങൾ സംശയിക്കുന്നുണ്ടല്ലേ?
But that is not what God wants you to see. That's what I'm trying to say.
എന്നാ ഞാൻ പറയാൻ ശ്രമിച്ചതും ഇപ്പോൾ പറയുന്നതും എന്താണെന്ന് അറിയാമോ? വീടോ ഭൗതിക സമ്പത്തോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
There's a tragic verse in Psalm 106 which says they crave for something. Psalm 106:14 and 15. And God gave it to them.
106th സംഗീതത്തിന്റെ 14ഉം 15ഉം വാക്യങ്ങൾ ദുഃഖകരമായിരിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. അവർ ദൈവം ഇച്ഛിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിച്ചു, നിലവിളിച്ചു, ദൈവം അതവർക്ക് നൽകിയെന്നാണ് നാം വായിക്കുന്നത്. പക്ഷേ അവരുടെ പ്രാണന് കർത്താവ് ക്ഷയമയക്കുകയും ചെയ്തു.
They were not asking for sinful things.
അവർ പാപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ദൈവത്തോട് ചോദിച്ചത്.
They were asking for meat when God gave them bread.
ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന അപ്പം വർഷിപ്പിച്ചു കൊടുത്തപ്പോൾ അവരതുകൊണ്ട് തൃപ്തരായില്ല. അവർക്ക് ഇറച്ചി വേണം, ഇറച്ചിയുടെ കൊതി കൊണ്ട് അവർ നിലവിളിച്ചു.
They craved and craved and craved and God said, okay, you can have.
അവരിറച്ചിക്ക് വേണ്ടി വളരെയധികം വിഷമത്തോടെ നിരന്തരം മുട്ടി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവർ ചോദിച്ചത് തന്നെ അവർക്ക്
കൊടുക്കും.
എന്നാൽ തുടർന്ന വാക്യത്തിൽ നാം കാണുന്നത് അവർ ചോദിച്ചത് ദൈവം അവർക്ക് നൽകി, മനസ്സോടെ അല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട്. പക്ഷേ അവരുടെ പ്രാണന് ദൈവം ക്ഷയമയക്കുകയും
ചെയ്തു. ഇന്ന്
വീടിനും പുതിയ കാറുകൾക്കും സമൃദ്ധിക്കും വേണ്ടിയൊക്കെ ദൈവത്തെ അനേകർ അന്വേഷിക്കുമ്പോൾ,
യു കൻ തിങ്ക് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ പ്രോഡിഗൽ സൺ ഹു കെയിം ടു ഹിസ് ഫാദർ ആൻഡ് ഓൾസോ ആസ്ക് ഫോർ മണി ആൻഡ് പ്രോപ്പർട്ടി എക്സെട്ര.
മുടിയനായ പുത്രൻ എന്ന് നാം വിളിക്കുന്ന അപ്പന്റെ ഇളയ മകന്റെ ചിത്രം നാം ഓർക്കുന്നത് നല്ലതാണ്. തന്റെ പിതാവിന്റെ അടുക്കൽ, ധനികനായ പിതാവിന്റെ അടുക്കൽ വന്ന് അവന്റെ സ്വത്തിന്റെ വീതം, അതുകൊണ്ട് അവന് വീട്, കാറ്, ഇന്നത്തെ നിലയിൽ എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റും.
And the interesting thing is the father gave it to him.
എന്നാൽ ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം ആ ഉപമയില് പിതാവ് അവൻ ചോദിച്ചത് സങ്കടത്തോടെ ആണെങ്കിലും കൊടുത്തു എന്നുള്ളത്.
And he got leanness in his soul finally.
എന്നാൽ ആത്യന്തികമായിട്ട് ഇളയ മകന് എന്താണ് ലഭിച്ചത്? അവന്റെ പ്രാണന് ക്ഷയമുണ്ടാകുകയാണ്.
The father knew this thing will destroy my son. But if he's going to keep on asking for it, let him have it.
ഈ സമ്പത്തിന്റെ വിഹിതം ഇളയ മകന്റെ കയ്യിൽ എത്തുന്നത് അവനെ നശിപ്പിക്കുന്ന കാര്യമാണെന്ന് അപ്പൻ അറിയാഞ്ഞിട്ടാണോ? എങ്കിലും ചോദിച്ചത് അവൻ മകന് കൊടുത്തു.
And he finally ended up at the level of the pigs.
പന്നികളുടെ നിലവാരത്തിലേക്ക് താണുപോകുന്ന ദുരവസ്ഥയാണ് ഇളയ മകന് അധികം നാൾ കഴിയുന്നതിന് മുൻപ്.
That's what's happened to many Christians who have pursued after asking God for other material things primarily.
പ്രാഥമികമായിട്ടും ഭൗതിക കാര്യങ്ങള്, ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ക്രിസ്ത്യാനികൾക്കും അവസാനം ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്.
God wants his glory to be manifested in the church.
സഭയിലൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു.
It's not enough to say where two or three are gathered together, there he is.
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവനുണ്ട് എന്ന് പറഞ്ഞ് നാം തൃപ്തിപ്പെട്ടുകൂടാ.
You can't quote a verse and bring Jesus there.
നിങ്ങൾ ഏതെങ്കിലും ഒരു തിരുവചന വാക്യം ഉദ്ധരിച്ച് ആ വചനം അങ്ങനെ ഉള്ളതുകൊണ്ട് യേശുവിന്റെ സാന്നിധ്യം അവിടെ കൊണ്ടുവരുവാൻ കഴിയുകയില്ല.
There is secret sin that is not settled in a church or in a person. Glory of God will depart.
ഒരു വ്യക്തിയിലോ സഭയിലോ ക്രമീകരണം വരുത്താത്ത രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിലനിൽക്കുകയില്ല.
God sends his prophets, but most people don't listen to the prophets.
ദൈവം തന്റെ പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ അയക്കാറുണ്ട്, പക്ഷേ പലരും ആ പ്രവാചകന്മാർക്ക് ചെവി കൊടുക്കാറില്ല.
In Old Testament times, in New Testament times, God has always sent his prophets to warn his people.
പടിനിമകാലത്തും പുതിയ നിയമ കാലഘട്ടത്തിലും തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്.
They turn around and call the prophets false teachers and heretics and reject him and persecute him.
ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരെ എല്ലാ കാലത്തും ദുരുപദേഷ്ടാക്കന്മാരെന്നും പല വിധത്തില് മുദ്രകുത്തി അവരെ പുറന്തള്ളുന്നതാണ് നാം ചരിത്രത്തിൽ കാണുന്നത്.
Who suffers loss? Not the prophets, the people.
ഇങ്ങനെയുള്ള മനോഭാവം കൊണ്ട് ആർക്കാണ് നഷ്ടം? പ്രവാചകന്മാർക്കല്ല, ദൈവത്തിന്റെ ജനത്തിനാണ് നഷ്ടം.
So those who have ears to hear must hear that.
കേൾപ്പാൻ ചെവിയുള്ളവർ ദൈവത്തിന്റെ ഈ സന്ദേശം കേൾക്കണം. ഇപ്പോൾ ഒരു പാട്ട് പാടാം, അതിനുശേഷം ഈ സന്ദേശത്തിന്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് തുടർന്ന് കേൾക്കാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും.
The Bible is always a message of hope.
ദൈവവചനമാകുന്ന ബൈബിളിന്റെ സന്ദേശം എപ്പോഴും പ്രത്യാശയുടെ സന്ദേശമാണ്.
When the children of Israel refused to enter the promised land,
ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ,
God did not give up on them.
ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല.
The Bible says he was very angry with them.
ആ ജനത്തോട് ദൈവം ക്രുദ്ധിച്ചു എന്ന് ദൈവവചനം പറയുന്നുണ്ട്.
But he never punishes the children for the sins of the fathers.
എന്നാൽ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് ഒരു കാലത്തും ദൈവം മക്കളെ ശിക്ഷിക്കുന്നവനല്ല.
That is a very common misunderstanding.
ദൈവ മക്കളുടെ പലരുടെയും മനസ്സിലുള്ള തെറ്റായ ഒരു ധാരണയാണ് അത്.
There was a saying in Israel that the fathers have eaten sour grapes and the children's teeth are set on edge.
ഇസ്രായേലിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടായിരുന്നു, അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു, അതുകൊണ്ട് മക്കളുടെ പല്ല് പുളിക്കുന്നു.
That was the time, it was spoken during the time of the Babylonian captivity.
ഇസ്രായേൽ ജനത്തിന്റെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു അത്.
You read about it in Ezekiel 18 and verse 2.
എസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്.
What do you mean by using this proverb, the fathers ate sour grapes and the children's teeth?
അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
As I live, declares the Lord God, you are surely not going to use this proverb in Israel anymore.
3-ാം വാക്യത്തിൽ യഹോവയായ ദൈവം എന്താണ് പറയുന്നത്? എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
See, that verse is also quoted by Jeremiah in Jeremiah 31:29.
യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 29-ാം അധ്യായത്തിൽ പ്രവാചകനായ യിരെമ്യാവ് ഇതേ വചനം ഉദ്ധരിക്കുന്നുണ്ട്.
So it was particularly in the time of the Babylonian captivity.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാബിലോൺ പ്രവാസത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പഴഞ്ചൊല്ല് ഇസ്രായേലിൽ പ്രചാരത്തിൽ വന്നത്. പിതാക്കന്മാർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമോ?
നോ, ഹി സെഡ്.
ദൈവം പറയുന്നത് അങ്ങനെ അനുഭവിക്കേണ്ടി വരികയില്ല. ഓരോരുത്തൻ അവന്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് വേണ്ടതെന്ന് ദൈവം വ്യക്തമാക്കുന്നു.
സോ if the fathers have backslidden,
adugonda naan parayitte appanmar pinmari poyal,
the children don't have to follow the fathers.
Makkalkku pidakkanmarude thettaya ee maadruga anugarikkenda aavashyamilla.
And so the second generation in the wilderness entered the land of Canaan.
Adugondana Misraimil ninnu porappettu povana aadhyatha thalamura maribhoomiyil pattu poyennu verigilum adutha thalamura ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയിൽ
പ്രവേശിച്ചു.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, 1-ാം തലമുറ അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു, ശരിയാണ്. പക്ഷെ 2-ാം തലമുറയായിരിക്കുന്ന മക്കളുടെ അടുത്ത തലമുറയുടെ പല്ല് പുളിച്ചില്ല.
But there's something we can learn from that incident of the Israelites turning away from the land of Canaan.
കനാൻ ദേശം കൈവശമാക്കുവാൻ വിമുഖത കാണിച്ച ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒരു പാഠമുണ്ട്.
And that is, there we read 12 spies were sent by Moses to survey the land.
Kanaan desham ottu nokkuvanayi aikkappetta 12 pere kurichu nam vaikkunnundallo.
And 10 of them came back saying it's a good land. They all said it's a good land, but 10 of them said we can't conquer this land.
Avaru 12 perum oru pole desham ottu nokkittu vanna saakshyam paranju valare nalla deshamaanu, pakshe 10 peru paranju namukku oru kaalathum adu kaivishamaakkuvan kadiyilla.
Giants are too strong.
കാരണം കനാൻ ദേശത്തുള്ള മല്ലന്മാർ അത്ര ശക്തന്മാരാണ്.
വാട്ട് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ഫോർ ടുഡേ?
ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ഈ പഴയനിവകാല സംഭവത്തിനുള്ള പ്രസക്തി എന്താണ്?
There are many hymns which teach about Canaan being heaven.
അനേക ക്രിസ്തീയ ഗാനങ്ങളിൽ കനാൻ എന്ന് പാടുമ്പോൾ സ്വർഗീയ ദേശത്തെയാണ് എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത്.
They say, I cross the river Jordan, that means I die and go to heaven.
അവര് ആ പാട്ടുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് യോർദാൻ കടന്ന് ഞാൻ ഭാഗ്യ കനാനിൽ എത്തുമെന്നാണ്.
But Canaan cannot be heaven because there are no giants to be killed in heaven.
കനാൻ സ്വർഗമല്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ കാരണം ഇതാണ്, കനാൻ ദേശത്ത് നിഗ്രഹിക്കപ്പെടേണ്ട മല്ലന്മാരുണ്ടായിരുന്നു. സ്വർഗത്തിൽ അങ്ങനെ ഒരു ശത്രുവിനെയും നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ടാകില്ല.
There is no battle in heaven.
സ്വർഗത്തിൽ ഒരിക്കൽ നാം കടന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പോരാട്ടമില്ല, യുദ്ധമില്ല.
Canaan is a picture of our body
നമ്മുടെ ശരീരത്തിന്റെ ഒരു ചിത്രമാണ് കനാൻ നമുക്ക് നൽകുന്നത്.
That should belong to God.
ദൈവത്തിന് അവകാശപ്പെട്ട ഒന്നാണ് എന്റെ നിങ്ങളുടെയും ശരീരങ്ങൾ.
But that is ruled by many giants.
എന്നാൽ നമ്മുടെ ഈ ശരീരം അനേക മല്ലന്മാർ, ശക്തന്മാരായിരിക്കുന്ന മല്ലന്മാർ അടക്കി ഭരിക്കുന്ന ഒരു പ്രദേശമായിരിക്കുന്നു.
Ruled this land of Canaan from top to from Dan to Beersheba.
ദാൻ മുതൽ ബേർശേബ വരെ എന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അനേക മല്ലന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ദേശമാണ് ഈ നമ്മുടെ ശരീരമായ കനാൻ.
ആംഗർ,
ആ മല്ലന്മാര് ആരൊക്കെയാണ്? കോപം,
ജലസി,
അസൂയ,
ബിറ്റർനെസ്,
കയ്പ്,
ലവ് ഓഫ് മണി,
ദ്രവ്യാഗ്രഹം,
സെൽഫിഷ്നെസ്,
സ്വാർത്ഥത,
പ്രൈഡ്,
അഹങ്കാരം,
വിച്ച്ക്രാഫ്റ്റ്,
ആഭിചാരം,
and gossip and slander and all these giants.
പരദൂഷണം പറയുക തുടങ്ങിയ നിരവധി തിന്മകള് ഈ ശരീരത്തെ അടക്കി വാഴുകയാണ്.
Can you say believers have killed all these giants?
നിങ്ങൾ എന്തു പറയുന്നു? വിശ്വാസികളായവർ, മിസ്രയും വിട്ടവർ ഈ മല്ലന്മാരെയൊക്കെ നിഗ്രഹിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്?
You killed them in your body, in your land of Canaan?
നിങ്ങളുടെ സ്വന്തം ശരീരമാകുന്ന കനാൻ ദേശത്ത് ഇതിൽ ഏതെങ്കിലും ഒരു മല്ലനെയെങ്കിലും നിങ്ങൾ നിഗ്രഹിച്ചു കൊന്നു എന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയുമോ?
ഇൻ ഫാക്ട്, ഡോണ്ട് യു സേ ദേ ആർ നോട്ട് സീരിയസ്, ലെറ്റ് ദം ലിവ് ഇൻ ദ ലാൻഡ്.
മറിച്ച് നിങ്ങൾ പലരും ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറില്ലേ, ഈ മല്ലന്മാർ ഈ കനാൻ ദേശത്തുണ്ടെന്നുള്ളത് സത്യമാണ്, നമുക്ക് ഈ പത്ത് പേര് പറഞ്ഞ പോലെ അതിനെ കീഴടക്കാൻ പറ്റത്തില്ല, അവരവിടെ ജീവിച്ചോട്ടെന്നേ.
How many people get up and say, no, we must conquer these and put these under our feet.
യോശുവയും കാലേബും പറഞ്ഞതുപോലെ എത്ര പേർ ധൈര്യസമേതം ദൈവത്തിന് ആശ്രയിച്ച് എഴുന്നേറ്റ് പറയും, ഈ മല്ലന്മാരെ നാം കീഴടക്കണം, അവ നമ്മുടെ കാൽക്കീഴായിരിക്കണം.
As I told you in Hebrews 4:2, that is the gospel.
എബ്രായലേഖനം 4:2 ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ അതാണ് നാം കേട്ട സദ്വർത്തമാനം. ദൈവജനത്തിന് ശത്രുവിനെ സംഹരിച്ചൊരു സ്വസ്ഥതയും.
One side of the gospel is to preach the gospel to one side of this great commission is to preach the gospel to all over the world.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യകൽപ്പനയുടെ ഒരു വശം സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക, പാപമോചനം പ്രസംഗിക്കുക.
മാർക്കോസിന്റെ
സുവിശേഷം 16:15 നാം അത് കാണുന്നു.
Other side of the coin,
ആ നാണയത്തിന്റെ മറുവശം എന്താണ്?
Is in Matthew 28:19-20.
മത്തായി സുവിശേഷം 28:19-20 വാക്യങ്ങളിലാണ് നാം കാണുന്നത്.
When you go into the world and make converts,
നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കർത്താവിനായിട്ട് ജീവിതങ്ങൾ മാനസാന്തരപ്പെടാൻ സുവിശേഷം മുഖാന്തരം ഇടയാകുമ്പോൾ, അവരെ ശിഷ്യന്മാരാക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യം ആ വചനത്തിലുണ്ട്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ പഠിക്കുവാൻ മനസ്സുവെച്ചവനാണ്, അവൻ ഗുരുവിനെ അനുഗമിക്കുന്നവനാണ്.
ജീസസ് സെഡ് ലേൺ ഫ്രം മീ ആൻഡ് ഹി സെഡ് ഫോളോ മീ.
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഓർക്കുക, എന്നോട് പഠിക്കുക, എന്നെ അനുഗമിക്കുക.
And it's a lifelong thing.
അത് ആജീവനാന്തമുള്ള ഒരു കാര്യമാണ്.
I am learning from Jesus even today, 48 years after being converted.
യേശുക്രിസ്തുവിനെ രക്ഷകനായി അറിഞ്ഞ 48 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ കർത്താവിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാൻ അവനെ നാൾതോറും അനുഗമിക്കുകയും ചെയ്യുന്നു.
Following means new areas which I have not discovered before.
ഞാൻ അവനെ ഇന്ന് അനുഗമിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകളിൽ, വഴികളിൽ ഞാൻ യേശുവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്നു.
Make disciples, baptize them in the name of the Father, Son and Holy Spirit.
ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മനസ്സാന്തരത്തിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചവരെ സ്നാനപ്പെടുത്തി അവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തുക.
And then after that comes the most difficult part of the Great Commission.
കർത്താവിന്റെ അന്ത്യകൽപ്പനയിലെ ഏറ്റവും വിഷമകരമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഭാഗം മൂന്നാമത് പറഞ്ഞ കാര്യമാണ്.
Teach them, Matthew 28:20, to do every single thing I commanded you.
കർത്താവായ യേശു എന്താണ് തന്റെ അന്ത്യകൽപ്പനയിൽ അവിടെ പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുക.
That is how you build an unshakable church.
ഇളക്കം തട്ടാത്ത, പുലുങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ സഭ ഈ നിലയിൽ മാത്രമേ പണിയപ്പെടൂ.
Why do I say that?
എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്?
Because Jesus said,
യേശു പറഞ്ഞു,
the wise man who built on the rock, unshakable.
പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, അവന്റെ വീട് കാറ്റിലും കുലുങ്ങി പോയില്ല. ആ ഭവനം അല്ലെങ്കിൽ ആ പണി ദൈവസഭയുടെ ഒരു ചിത്രമാണ്. ഗിരിപ്രഭാഷണത്തിന് ശേഷം മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നിരവധി കാര്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ഒടുവിൽ യേശു സംസാരിക്കുകയാണ്. കർത്താവ് അവിടെ രണ്ടു തരത്തിലുള്ള പണിയെക്കുറിച്ച് പറയുന്നു, അത് യെരുശലേമിനെ കുറിച്ചും ബാബിലോണിനെ കുറിച്ചുമാണ്.
House built on sand which is finally destroyed as we read in Revelation 18.
വെളിപ്പാടവസ്തു 18 അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ ആത്യന്തികമായി നശിപ്പിക്കപ്പെട്ടു പോകുന്ന സഭയാണ് ബാബിലോൺ. മണലിന്മേൽ പണിതിരിക്കുന്നു.
And the house built on the rock is the true church is lasting forever with the glory of God.
പാറമേൽ പണിതിരിക്കുന്ന ബുദ്ധിയുള്ളവന്റെ ആ വീട് യെരുശലേമാണ്, അത് എന്നേക്കും നിൽക്കുന്നതാണ്.
This wise man Jesus Paul calls himself in 1 Corinthians 3 a wise master builder.
പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷണം എന്താണ്? ബുദ്ധിയുള്ളതായിരിക്കുന്ന ഒരു ശില്പി, പണിക്കാരൻ.
This wise man, what was the rock he built on?
ജ്ഞാനമുള്ളതായിരിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ഏത് പാറയിലാണ് അടിസ്ഥാനമിട്ട് പണിതത്?
You know, there's a children's chorus, the wise man built his house upon the rock.
കുട്ടികൾ പാടാറുള്ള സൺഡേ സ്കൂൾ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബുദ്ധിയുള്ളവൻ വീട് പണിതു പാറമേൽ. മഴ വന്നു, പേമാരി വന്നു, വെള്ളപ്പൊക്കം വന്നു, പാറയിൽ പണിത വീട് അവിടെ നിന്നു. പോഷനായ മനുഷ്യൻ മണൽമേൽ വീട് പണിതു, ബുദ്ധികെട്ടവൻ. മഴ പെയ്തു, വൻമഴ ചൊരിഞ്ഞു, വെള്ളപ്പൊക്കം വന്നു, മണൽ മേൽ പണിത വീട് നിലം പതിച്ചു.
സോ ഫാർ ഇറ്റ് ഈസ് കറക്റ്റ്.
അതുവരെ കാര്യങ്ങളൊക്കെ ശരിയാ. പാട്ടിലേത്
ദി തേർഡ് വേഴ്സ് ഈസ് റോങ്.
മൂന്നാമത്തെ ആ കുട്ടികളുടെ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല.
ബട്ട് ബിക്കോസ് ചിൽഡ്രൻ ആർ ടോട്ട് ദിസ് ഫ്രം ചൈൽഡ്ഹുഡ് ദേ ഗ്രോ അപ്പ് ബിലീവിംഗ് ദാറ്റ്.
കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആ പാട്ട് ഹൃദയസ്ഥമാക്കി വിശ്വസിച്ച് വരുന്നതുകൊണ്ട് വളർന്നു കഴിഞ്ഞാലും നാം ഒക്കെ ആ മൂന്നാമത് പറഞ്ഞ കാര്യവും സത്യമാണെന്ന്
വിശ്വസിച്ചു.
ഞാനൊരു കാര്യം ദുഃഖത്തോടെ പറയട്ടെ, നാം പാടുന്ന പല പാട്ടുകളും കൃത്യമായി ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ളതല്ല. ദൈവവചനം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ചിലർ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം അവരെഴുതുന്ന പാട്ടുകളില് ഇതിന് വിരുദ്ധമായ ചില ആശയങ്ങൾ പറയാറുണ്ട്.
The third verse is, so build your house on the Lord Jesus Christ.
അതുകൊണ്ട് മൂന്നാമത്തെ വരിയിൽ പറയുന്ന എന്താണ്? അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ഭവനം പണിയുക,
and your house will stand forever.
അങ്ങനെ പണിതാൽ നിങ്ങളുടെ വീട് എന്നേക്കും നിലനിൽക്കും.
But that is not what Jesus said.
എന്നാൽ യേശു അവിടെ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായിട്ട് അങ്ങനെയല്ല.
He said the wise man is the man who listens to everything I say and does them. That is the house that stands forever.
മത്തായി 5:27 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അവനാണ് പാറമേൽ അടിസ്ഥാനമിട്ട് വീട്
പണിതത്.
അതിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു ആണെന്ന് 1 Corinthians 3 പറയുന്നുണ്ട്.
ബട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് പാരബിൾ ദ മീനിങ് ഈസ് the rock, the man who built on the rock is the man who heard and obeyed every single thing Jesus commanded.
സഭയുടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശു അല്ല എന്ന് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ധരിക്കരുത്. ഞാൻ പറയുന്നത് യേശു ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിൽ ആ ഉപമ പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ടു എന്ന് പറയുമ്പോൾ അത് യേശുവിനെ കുറിച്ചല്ല, മറിച്ച് അവൻ കേട്ട വചനങ്ങള് എല്ലാം അനുസരിക്കുന്നവനാണ്, അതുകൊണ്ടാണ് അവൻ പാറയിൽ പണിയുന്നത്.
There are many pictures used in the Bible and we must not confuse them.
ദൈവവചനത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ചിത്രങ്ങൾ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവ തമ്മിൽ നാം കൂട്ടിക്കുഴയ്ക്കരുത്.
In 1 Corinthians 3 it says Jesus is the foundation.
1 കൊരിന്ത്യർ 3 ൽ പൗലോസ് പറയുന്നു യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് എന്ന്.
In Ephesians 2 it says Jesus is not the foundation, he is only the cornerstone.
എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നു യേശു ക്രിസ്തുവിനെ അടിസ്ഥാനക്കല്ല് എന്നവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ മൂലക്കല്ല് മാത്രം എന്ന്
പറഞ്ഞിരിക്കുന്നു.
എന്നിട്ട് അടിസ്ഥാനം എന്ന് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന
അടിസ്ഥാനത്തിന്മേൽ.
തിരുവചനം നമ്മോട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം വിവിധ ചിത്രങ്ങൾ തമ്മിൽ നാം മനസ്സിൽ കൂട്ടിക്കൊഴിച്ചാൽ വ്യക്തത കിട്ടുകയില്ല.
ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാരബിൾ ദ ഫൗണ്ടേഷൻ ഇസ് നോട്ട് കറക്റ്റ്.
ഞാൻ പറയുന്നത് യേശു സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഉപമയില് പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ കുറിച്ചല്ല യേശുവിനെ
കുറിച്ച്.
ആ പാറ എന്താണെന്നുള്ളത് നാം വ്യാഖ്യാനിക്കാതെ തന്നെ കർത്താവ്
വ്യാഖ്യാനിച്ചിട്ടുണ്ട്.
എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിയുന്നവൻ. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്.
യു ഷോ മീ എ ചർച്ച് ടുഡേ which is teaching and practicing Matthew 5 6 and 7 that is the church built on the rock.
ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് കർത്താവ് തന്നെ പറഞ്ഞ മത്തായി സുവിശേഷം 5 6 7 അധ്യായങ്ങളിലെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഭ നിങ്ങൾ കാണിക്കാമോ? അങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ സഭയാണ്.
And who is the man built on the sand?
മണൽമേൽ പണിതവൻ ആരാണ്? പോഷൻ എന്ന് വിളിച്ചത് ആരെയാണ്?
He also preaches Matthew 5 6 and 7.
ആ വ്യക്തിയും മത്തായി സുവിശേഷം 5, 6, 7 പ്രസംഗിക്കുന്ന ആള്
തന്നെ.
ഒരു വ്യത്യാസമേ ഉള്ളൂ, കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ ചെയ്യുന്നില്ല.
മത്തായി
5, 6, 7 അധ്യായങ്ങളിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്?
യു ഹേർഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഡോണ്ട് കമ്മിറ്റ് മർഡർ, ഐ സേ ഡോണ്ട് ഗെറ്റ് ആംഗ്രി.
തിരുവെഴുത്തുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ കുല ചെയ്യരുതെന്ന്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കുന്നവനെല്ലാം കൊലപാതകന് തുല്യം.
ഹൗ മെനി ചർച്ചസ് ഇൻ ദ വേൾഡ് preach that anger is equal to murder.
ലോകത്തിലെ എത്ര സഭകളിൽ നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ കഴിയും കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന്?
I have heard preaching in India for 48 years. Ours is the only church where I've heard that message.
കഴിഞ്ഞ 48 വർഷമായി ഇന്ത്യയിലെ അനേക ഇടങ്ങളിൽ അനേക സഭകളിലെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്ന ഒരുപക്ഷെ ഞങ്ങൾ ആയിരിക്കുന്ന ആ ഒരു സഭ മാത്രമാണ് കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് പ്രസംഗിക്കുകയും അത് വിശ്വസിക്കുന്നു.
You know what will happen when you believe what Jesus said.
യേശു പറഞ്ഞത് നാം അതുപോലെ തന്നെ നമ്മുടെ വ്യാഖ്യാനമൊന്നും കൊണ്ടുവരാതെ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ?
You will not take anger so lightly.
കോപമെന്ന് പറയുന്നതിനെ വളരെ ലഘുവായി നാം അതിനുശേഷം കരുതുകയില്ല.
What would you think of a Christian person who said, "Ah, one day I murdered my wife and I married again."
ഏതെങ്കിലും ഒരു ക്രിസ്ത്യ വിശ്വാസി നമ്മളോട് വന്ന് വളരെ കൂളായിട്ട് പറയുകയെന്നിരിക്കട്ടെ, ഒരു ദിവസം കോപം മൂത്ത് ഞാൻ എന്റെ ഭാര്യയെ കൊന്നു, അതുകൊണ്ട് ഭാര്യയില്ലല്ലോ, പിന്നെ വിവാഹം കഴിച്ചു.
അപ്പൊ
നമ്മൾ പറയുമോ അതിപ്പോ എന്താണ്ട് വലിയ കാര്യമാണ്, സാധാരണ കാര്യമാണ്, സാരമില്ലെന്നേ, കർത്തൃമേശയിൽ സഹോദരന് പങ്കെടുക്കാം, കൊലപാതകം ചെയ്യാന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്, രണ്ടാമത് കല്യാണം കഴിച്ചത് ഭാര്യ ഇല്ലാത്തതുകൊണ്ടല്ലേ.
യു വുഡ് നെവർ അലൗ എ മാൻ ഹു മർഡേർഡ് ഹിസ് വൈഫ് ടു കം ആൻഡ് ബ്രേക്ക് ബ്രെഡ്.
ഓ, തന്റെ ഭാര്യയെ സ്വന്തം കൈകൊണ്ട് കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയെ എത്ര നിങ്ങളുടെ അടുത്ത ആളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് അപ്പ നുറുക്കാനായിട്ട് അനുവദിക്കുകയില്ല.
ബട്ട് എ മാൻ ഹു ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹിസ് വൈഫ് കാൻ ഈവൻ ബി ദ പാസ്റ്റർ ഇൻ ദ ചർച്ച്.
എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഭാര്യയോട് കോപിക്കുന്ന ഒരു വ്യക്തിക്ക് സഭയിലെ അംഗമല്ല പാസ്റ്റർ ആയിരിക്കാനും വിഷമമില്ല.
ഹൗ ഇസ് ദാറ്റ്?
ഇതെങ്ങനെയാണ് സാധിക്കുന്നത്?
He does not believe Matthew chapter 5 what Jesus said.
മത്തായി 5-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ അവൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട്
He does not obey.
അവൻ അത് അനുസരിക്കുന്നുമില്ല.
But does he read it?
എന്നാൽ അവൻ അത് വായിച്ചിട്ടുണ്ടോ?
Oh, of course it is in his Bible.
അത് അവൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കാരണം അവന്റെ ബൈബിളിലും ഈ കാര്യമുണ്ട്.
He reads it regularly. Maybe he goes through the Bible once every year.
വർഷത്തിൽ ഒരിക്കൽ ബൈബിൾ ആദ്യോടെന്നും വായിക്കുന്നവനാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവൻ എല്ലാ വർഷവും ഇത് വായിക്കുന്നുണ്ട്.
Which man is he now? Wise man or the foolish?
അപ്പം നിങ്ങൾ പറഞ്ഞാട്ട് അവൻ കർത്താവ് പറഞ്ഞതിലെ ബുദ്ധിയുള്ളവനാണോ ഘോഷനായ മനുഷ്യനാണോ?
Who hears but does not do.
കേൾക്കുന്നുണ്ട് പക്ഷേ അതുപോലെ ചെയ്യുന്നില്ല.
I'll take another thing it says in Matthew chapter 5.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ചിന്തിക്കുക.
If you lust after a woman, that is the same as committing adultery with her.
നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ നോക്കി നീ മോഹിച്ചാൽ അത് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് യേശു പറഞ്ഞു.
How many people preach that?
എത്ര പേര് ഈ കാര്യം അങ്ങനെ തന്നെ പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്?
Take it seriously.
എത്ര പേര് ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കുന്നുണ്ട്?
Very, very few.
വളരെ ചുരുക്കം പേര് മാത്രമേ യേശുവിന്റെ വചനങ്ങൾക്ക് ഗൗരവം കൊടുക്കും.
ഫിസിക്കൽ അഡൾട്ടറി ദേ ടേക്ക് സീരിയസ്ലി.
ശാരീരികമായിട്ട് ഒരു വ്യക്തി വ്യഭിചാരത്തിൽ അകപ്പെട്ടാൽ അത് വളരെ ഗൗരവമുള്ള കാര്യം.
ഫിസിക്കൽ മർഡർ ദേ കമ്മിറ്റ് ദേ ടേക്ക് സീരിയസ്ലി.
ഒരു വ്യക്തിയെ ശരിയായ നിലയിൽ ജീവൻ നഷ്ടപ്പെടുത്തി ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള
കാര്യമാണ്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോശ മുഖാന്തരം നൽകിയ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പഴയ നിയമസഭയാണ് അവർ പുതിയ നിയമസഭ എന്ന് പറഞ്ഞ് പണിയുന്നത്.
But it is a new covenant church. It must be according to the standard of Matthew 5, 6 and 7.
പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു നമ്മോട് പറഞ്ഞ വചനങ്ങൾ, അടിസ്ഥാന വചനങ്ങളുള്ള മത്തായി 5, 6, 7 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ നിയമത്തിന്റെ സഭ പണിയുന്നത്.
The Bible says you must love your enemy. Bless those who curse you.
കർത്താവ് തന്നെ പറഞ്ഞു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക.
What do you think of a Christian who sits in a church and won't even talk to a brother? Leave alone his enemy.
ഒരു സഭയിൽ ഇരുന്നിട്ട് അവന്റെ ശത്രു വേണ്ട, അവനോടൊപ്പം അപ്പം നുറുക്കുന്ന അവന്റെ സഹോദരനോട് സംസാരിക്കുവാൻ മനസ്സില്ലാത്ത ഒരുവനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും?
Some sister who will not talk to another sister because they got some grudge against her for many years.
ഒരു സഹോദരി മറ്റൊരു സഹോദരിയോട് സംസാരിക്കുകയില്ല, വർഷങ്ങളായിട്ട് ഹൃദയത്തിൽ മറ്റേ സഹോദരിയോട് കയ്പ് വെച്ചു പുലർത്തുകയാണ്.
You tell me, you think that is a wise woman?
ജ്ഞാനമുള്ള ഒരു സഹോദരിയാണ് അവളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല.
She is an old covenant sister.
പഴയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സഹോദരിയാണ്.
That is why I say 95% of the believers I have met in my life are all Old Testament people.
ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുള്ള വിശ്വാസികളിൽ 95% പേരും പഴയ നിയമ വിശ്വാസികളാണ്. പുതിയ നിയമകാലത്ത് ജീവിക്കുന്നതേ ഉള്ളൂ.
They don't have a clue about what the new covenant is.
പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സൂചനയും അവർക്ക് കിട്ടിയിട്ടില്ല.
Or take another example.
ഒരു മറ്റൊരു ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുക.
When you fast, Matthew 6:18, don't let anybody know about it.
മത്തായി 6:18 യേശു പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ളത് ആരും അറിയാതെ ഇരിക്കട്ടെ, രഹസ്യമായിരിക്കട്ടെ.
Have you met people who fast and never talk about it?
ഉപവസിക്കുകയും അതിനെക്കുറിച്ച് വിളംബരം ചെയ്യാതെയും ഇരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
There are some godly people, you don't even know that they fast.
ദൈവഭക്തരായിരിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ചെയ്യുന്നവർ, പക്ഷേ നിങ്ങൾക്ക് അവരെ അറിയാനേ കഴിയുകയില്ല.
Most of the people I have met.
എന്നാൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്ക വിശ്വാസികൾ,
Somehow they will bring it out.
ഏതെങ്കിലും നിലയിൽ അവർ നേരിട്ടല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവർ ഉപവസിക്കുന്ന കാര്യം മറ്റുള്ളവരെ അറിയിച്ചിരിക്കും.
Once God spoke to me when I was on a 21-day fast.
അവര് അത് നേരിട്ട് പറയത്തില്ല, പക്ഷെ അവർ സംസാര മധ്യേ ഇങ്ങനെ പറയും, ഒരിക്കൽ ഞാൻ 21 ഉപവാസത്തിലായിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഈ വിഷയത്തിൽ ഇങ്ങനെ വ്യക്തമായി സംസാരിച്ചു.
There was a little first standard girl whose daddy gave her a new watch and she went to school.
ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടിക്ക് അവളുടെ അപ്പൻ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചു കൊടുത്തു. വാച്ച് കെട്ടി അവൾ സ്കൂളിൽ പോയി.
ഹോൾ ഡേ ഷീ ട്രൈ ടു ഷോ ഇറ്റ് ഇൻ മെനി വേസ്, നോബഡി നോട്ടീസ്ഡ്.
അവൾ ക്ലാസ്സിലായിരുന്നപ്പോൾ ഈ പുതിയ വാച്ചിനെ കുറിച്ചുള്ള സന്തോഷം കൊണ്ട് പല നിലയിൽ കൈയൊക്കെ തിരിച്ച് വാച്ച് കൂട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ഗവനിച്ചില്ല.
സ്കൂൾ വാസ് അബൌട്ട് ടു ഫിനിഷ്.
സ്കൂള് സമയം തീരാറായി.
സോ ഷീ ഗോട്ട് അപ്പ് ആൻഡ് സെഡ്, ടീച്ചർ മിസ് ഇറ്റ്സ് ക്വൈറ്റ് ഹോട്ട്, കാൻ ഐ ടേക്ക് മൈ വാച്ച് ഓഫ്?
അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, മിസ് ഭയങ്കര ഉഷ്ണമാണ്, ഞാൻ എന്റെ വാച്ച് അങ്ങ് അഴിച്ചു വെക്കട്ടെ.
Because that is the only way to make people know that she's brought a new
watch. കൂട്ടുകാർക്കും അധ്യാപികയ്ക്കും അവൾക്ക് പുതിയൊരു വാച്ച് കിട്ടി എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ലെങ്കിൽ അറിയിക്കാം പിന്നെ മറ്റെന്ത് വഴിയാണ്?
Once God spoke to me when I was on a 21-day fast.
അതേ നിലയിലാണ് പല പ്രിയപ്പെട്ടവരും പറയുന്നത്, 21 ഒരിക്കൽ ഉപവാസത്തിലായിരുന്നപ്പോൾ ദൈവം എന്നെ ഒരു പ്രത്യേക വിഷയം ഓർപ്പിച്ചു.
In the old covenant when they fasted everybody knew about it.
പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം ഉപവസിച്ചപ്പോൾ എല്ലാവർക്കും അത് അറിയാമായിരുന്നു,
പരസ്യമായിരുന്നു.
ഉപവാസം പ്രസിദ്ധമാക്കി വിളംബരം ചെയ്യുന്ന, പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന പാസ്റ്റർമാരെ പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ വിശ്വാസികൾ നിങ്ങൾ
പറഞ്ഞാട്ടെ.
കർത്താവ് തന്നെ പറഞ്ഞു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്, അത് രഹസ്യമായിരിക്കട്ടെ, കർത്താവ് പറഞ്ഞതാണ്.
When you give money, nobody should know about.
അതുപോലെ തന്നെ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയല്ലേ, രഹസ്യമായിരിക്കണം.
What about all these churches where everybody knows who's giving the money?
ലോകത്തിലുള്ള നിരവധി ക്രൈസ്തവ സഭകളെ എടുക്കുക, ആര് എത്ര കൊടുക്കുന്നു, എപ്പോ കൊടുക്കുന്നു എന്നുള്ളത് സകലർക്കും പരസ്യമായിട്ടറിയാം.
I have seen numerous Bible school rooms where outside it is written donated by somebody in America.
ഞാൻ പല ബൈബിൾ സ്കൂളുകളിലും പോയിട്ടുണ്ട്, പല മുറികളുടെയും ഹോളുകളുടെയും വെളിയിൽ ഒരു ഫലകം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ ഹോൾ അല്ലെ ഈ മുറി സംഭാവന ചെയ്തത് ഇന്ന വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, അത് മിക്കവാറും പെന്തക്കോസ്ത് വേദപഠനശാലകളാണ്.
ഓൾഡ് ടെസ്റ്റമെന്റ്,
പഴയ നിയമസഭകളാണ്, പെന്തക്കോസ്ത് എന്ന് പേരേ ഉള്ളൂ.
ഐ വാസ് ഇൻ വൺ ചർച്ച് വേർ ഇറ്റ് വാസ് റിട്ടൺ ഓൺ എ ഫാൻ, ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ.
ഒരു സഭയിൽ ഞാൻ ചെന്നു, നിങ്ങൾ ചിലപ്പോൾ കേട്ടാൽ ചിരിക്കുമായിരിക്കും, കെട്ടിടത്തിന്റെ ഭിത്തിയിലൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത്, ഒരു ഫാനിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന ആള് സംഭാവന ചെയ്തതാണ്.
റൗണ്ട് ആൻഡ് റൗണ്ട് എവരിബഡി കുഡ് സീ.
ഫാനിന്റെ ആ ഇലയിൽ എഴുതി വെച്ച് കഴിഞ്ഞാല് അതാരെയും ശ്രദ്ധിക്കാതിരിക്കും, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊടുത്ത ആളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമാണ് മനുഷ്യന്റെ ആ അറിയപ്പെടാനുള്ള തൃഷ്ണ.
ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് ദോ മെനി ക്രിസ്ത്യൻസ് ഹാവ് ഗോട്ട് ഓൺലി എ ബൈബിൾ ഫ്രം ജനസിസ് ടു മലാഖി.
ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ട് ചിന്തിച്ചു പോകാറുണ്ട്, പല പുതിയ നിയമ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുടെയും ബൈബിളില് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളെ
ഉള്ളൂ.
പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ അവരുടെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കും. ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ആറിന്റെ 24 വാക്യം,
നോബഡി ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്,
രണ്ട് യജമാന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയില്ല.
And the two masters are not God and Satan.
ഈ രണ്ട് യജമാന്മാർ ആരാണെന്ന് ഉടനെ നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ദൈവമാണൊന്നെന്ന് നമുക്കറിയാം, മറ്റേത് ചെകുത്താനല്ല കേട്ടോ.
മാമോൻ and Mammon.
ദൈവവും മാമോനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Now how many times have you heard a message that you cannot serve God and money?
എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും കൂടെ ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല.
Matthew 6:24.
മത്തായി 6:24 ഞാൻ വായിക്കട്ടെ.
If you love money, you hate God.
അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ വകയ്ക്കുകയാണ്, വെറുക്കുകയാണ്.
How many times have you heard a message in your life that if you love money, you hate God?
ഏതെങ്കിലും ഒരു ക്രിസ്തീയ പ്രസംഗകന് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നിങ്ങൾ പണസ്നേഹികളാണെന്ന് വരികിൽ നിങ്ങൾ ദൈവത്തെ ദ്വേഷിക്കുന്നവരാണ്, പകയ്ക്കുന്നവരാണ്.
Not if you have money.
നിങ്ങൾക്ക് പണം കയ്യിൽ ഉണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
Never says that anywhere in the Bible.
ദൈവവചനത്തിലോ കർത്താവായ യേശു ഒരിടത്തും അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ പണം എത്രയുണ്ട്, കൂടുതലോ കുറവോ എന്നുള്ളതല്ല, നീ പണത്തെ സ്നേഹിച്ചാൽ
you hate God.
ദൈവത്തെ നീ വെറുക്കുകയാണ്.
You don't believe it, you read Matthew 6:24.
ഞാൻ പറയുന്നതുകൊണ്ട് വിശ്വാസമാകുന്നില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് മത്തായി സുവിശേഷം 6:24 വാക്യം ഏത് പരിഭാഷയിലെങ്കിലാണേലും കുഴപ്പമില്ല, വായിച്ചു
നോക്കണം.
ഇതുപോലെയുള്ള വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ദൈവിക സത്യങ്ങൾ പറഞ്ഞിട്ട് യേശു പറയുകയാണ്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് പാറമേൽ അടിസ്ഥാനമാക്കി വീട്
പണിയുന്നത്.
ഇന്ന് നാം നിർഭാഗ്യവശാൽ ധനത്തെ പണത്തെ സ്നേഹിക്കുവാൻ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ് പ്രസംഗിച്ച് കേൾക്കുന്നത്.
പാസ്റ്റർമാരെ
മുതൽ സഭയിലെ ഏറ്റവും പുതിയ വിശ്വാസി വരെ ധനസ്നേഹികളാകുവാൻ മാത്രം ഉത്സാഹം കൊടുക്കുന്ന
സുവിശേഷം.
ലോകത്തിലെ വീട്, വസ്തുവകൾ, മറ്റ് ഭൌതികമായിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും സമ്പാദിക്കാനുള്ള വ്യഗ്രതയും വളർത്തുന്ന
സുവിശേഷം.
ഇത് സാത്താന്റെ പിശാചിന്റെ സുവിശേഷമാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല.
നെവർ ഇൻ ദ ബൈബിൾ ഡിഡ് ജീസസ് എവർ സേ എനിതിങ് ലൈക്ക്.
ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു കാര്യം തിരുവചനത്തിൽ യേശു അപ്പോസ്തലന്മാരെ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. മത്തായി 6 കർത്താവ് തുടർന്ന് അവിടെ കർത്താവ് പറഞ്ഞത് എന്താണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ആകുല ചിന്ത വേണ്ട.
ഹാവ് യു എവർ ബീൻ ടോട്ട് ദാറ്റ് യു ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ആൻസൈറ്റി ഫ്രം യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സകലവിധമായിരിക്കുന്ന ആകുല ചിന്തകളും നിങ്ങൾ മുഴുവനായിട്ടും വിട്ടുകളയണമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ?
And then at the end of it, Jesus said,
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാനം യേശു പറയുകയാണ്,
This gate is narrow, Matthew 7:13.
7:13 വാക്യത്തിൽ പറയുകയാണ്, ജീവനിലേക്ക് പോകുന്ന വഴിയാണിത്, പക്ഷേ അതിന്റെ വാതൽ
ഇടുങ്ങിയതാണ്.
ഇത്രയും കാര്യങ്ങള് ചുരുക്കം കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളെങ്കിലും നിങ്ങൾക്കിപ്പം ബോധ്യമായില്ലേ, യേശു കാണിക്കുന്ന ഈ വഴി, ഈ വാതില് വളരെ ഇടുങ്ങിയതാണെന്ന്. വിശാലമായിരിക്കുന്ന ലോകത്തിന്റെ വഴി എന്താ പറയുന്നതെന്ന് അറിയാമോ, കോപിച്ചാലും മനുഷ്യനല്ലെന്ന്,
സാരമല്ലെന്ന്.
നാം എല്ലാം മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ആകുലചിന്ത ഉള്ളവന, അതിനകത്ത് എന്താ വലിയ
കാര്യം.
പണത്തെ സ്നേഹിക്കാത്ത ആരെ ലോകത്തിൽ, അതിനെ ഒന്ന് കാണിച്ചു
തരാം.
ആ അപ്പൊ ഈ പണത്തെ സ്നേഹിക്കത്തില്ല എന്ന് പറയുന്നവർ പോസ്റ്റ് പറയുന്നവരാണെന്നാണ് അവർ പറയുന്നത്. വിശാലമായ വഴിയാണ്, നല്ല വീതിയാണ്.
I mean, lusting with the eyes, we are so weak, it happens.
ആ കണ്ണുകൊണ്ട് മോഹിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ ഇത്ര വലിയ കാര്യം? എന്താ, നാം ബലഹീന മനുഷ്യരാണ്, അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോകുന്നു. യേശു പറഞ്ഞു, ജീവനിലേക്കുള്ള പാത ഇടുങ്ങിയതാണ്, വളരെ ഇടുങ്ങിയ പാത.
How narrow is it?
അത് എന്തും മാത്രം ഇടുക്കമുള്ളതാണ്.
He didn't mention it here, but in other places that it's as small as a needle's eye.
ഈ സുവിശേഷത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മറ്റൊരു സുവിശേഷത്തിൽ യേശു പറഞ്ഞ ഈ വഴിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്നു, അത് സൂചിക്കുഴയുടെ അത്രയും വലിപ്പമുള്ള വഴിയാണ്. സൂചിയുടെ കുഴയ്ക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
നെക്സ്റ്റ് വേഴ്സസ്,
അടുത്ത വചനം എന്താ പറയുന്നത്?
മത്തായി
സുവിശേഷം 7:15 വാക്യം,
ബിവെയർ ഓഫ് ഫാൾസ് പ്രോഫറ്റ്,
കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക.
ഇൻ ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് മീൻസ്,
കർത്താവ് പറഞ്ഞു വന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്,
ബിവെയർ ഓഫ് പ്രീച്ചേഴ്സ് ഹു ടെൽ യു ദാറ്റ് ദി നാരോ വേ ഈസ് വെരി ബ്രോഡ്.
യേശു കർത്താവ് പറഞ്ഞ ഉറപ്പിച്ചതായ ഇടുങ്ങിയ വീതി കുറഞ്ഞ വഴി വിശാലമാണ്, അത്ര ഇടുങ്ങിയൊന്നും അല്ലെന്ന് ആര് പ്രസംഗിക്കുന്നോ പഠിപ്പിക്കുന്നോ അവരാണ് കള്ളപ്രവാചകന്മാർ.
ഐ ബിലീവ് ക്രിസ്റ്റിയൻ ഈസ് ഫുൾ ഓഫ് സച്ച് ഫാൾസ് പ്രോഫറ്റ്സ്.
ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തീയ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
My duty is not to convince any of you. My duty is to tell you the truth of God.
എന്നെ കേൾക്കുന്ന നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം, മറിച്ച് ഇതാണ് സത്യം, ഇതാണ് ദൈവത്തിന്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
Shown you verse by verse from your Bible.
നിങ്ങളുടെ ബൈബിളിൽ നിന്ന് ഓരോരോ വാക്യങ്ങളായിട്ട് എടുത്ത് ഞാൻ വ്യക്തമായി കാണിക്കുകയായിരുന്നു യേശു ഉദ്ദേശിച്ച കാര്യങ്ങൾ.
Today, your responsibility before God has increased.
ഈ ദിവസം ഈ ദൈവത്തിന്റെ വചനം കേൾക്കയിൽ ദൈവം മുൻപാകെയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്.
Maybe till today you did not know.
ഒരുപക്ഷെ ഈ ദിവസം വരെ ഈ കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണുകയില്ല.
After today's meeting, you can't say I did not know.
എന്നാൽ ഇന്നത്തെ മീറ്റിംഗുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു കാലത്തും ദൈവസേനയിൽ പറയാൻ കഴിയത്തില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ കാര്യത്തിൽ ഞാൻ അജ്ഞനായിരുന്നു എന്ന്.
In the final day, can you stand before God and say, Lord, I never knew that if I loved money, I hated you.
അന്ത്യനാളിൽ കർത്താവ് കാര്യം തീർക്കുന്ന ദിനത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പറവാൻ കഴിയത്തില്ല, കർത്താവേ, പണത്തെ സ്നേഹിക്കുന്നത് നിത്യജീവനിലേക്കുള്ള വഴിയല്ല എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല, പറയാൻ പറ്റുമോ?
It was in your Bible all these years.
ഇത്രയും നാളും നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഈ വചനങ്ങൾ ഉണ്ടായിരുന്നു.
And to wake you up one day, God says, I sent my servant to tell you that also.
നിങ്ങളെ അജ്ഞതയിൽ നിന്ന്, നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ കൊണ്ടുനടന്ന വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് ഉണർത്തുവാൻ ദൈവം തന്റെ ഒരു ദാസനെ ഒരു ദിവസം ഇന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു.
My dear brothers and sisters,
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
God doesn't tell us these things to make our life difficult.
നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടുള്ളതാക്കുവാൻ വേണ്ടി അല്ല ദൈവം നമ്മോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്.
We don't understand how much these things are destroying our life.
ഈ പറഞ്ഞതായിരിക്കുന്ന തിന്മകൾ, നാം ഉള്ളിൽ താലോലിക്കുന്ന അനാക്യ മല്ലന്മാർ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം നശിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നില്ല.
You know, sometimes when some serious sickness is there in our body, a cancer or something like that,
ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വളരെ ഗുരുതരമായിരിക്കുന്ന രോഗബാധ ഉണ്ടാകുമ്പോൾ, ക്യാൻസർ പോലെയുള്ളതായിരിക്കുന്ന രോഗം പിടിപെട്ടുമ്പോൾ,
the doctor says, you know, there's some part inside your body, I have to remove it completely, cut it out.
വിദഗ്ധനായിരിക്കുന്ന ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്, ക്യാൻസർ ബാധിച്ച നിങ്ങളുടെ ശരീരത്തിന്റെ ഇന്ന അവയവം ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഡോക്ടറോട് എന്ത് പറയും? എന്റെ ഈ വിലപ്പെട്ട ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുക എന്ന് എന്താണ് ഈ പറയുന്നത്? ഡോക്ടർ എന്താ പറയുന്നത്? വിഷമം പിടിച്ച കാര്യമാ, വേദനയുള്ള കാര്യമാ, പക്ഷേ അത് മുറിച്ചു മാറ്റിയില്ലെന്ന് വരികിൽ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. ആരെങ്കിലും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ അവർ വേഗത്തിൽ മരിക്കുക എന്നുള്ളതാണ് അതിന്റെ
ഫലം.
ഇതേ നിലയിൽ രോഗം ബാധിച്ച മറ്റൊരാൾ ഡോക്ടർ പറഞ്ഞ വിദഗ്ധ ഉപദേശത്തിന് വഴങ്ങി ശസ്ത്രക്രിയക്ക് തയ്യാറാകുന്നു, അവൻ കുറെ വർഷം കൂടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു.
What God wants to cut out from our life are only the things that are destroying.
ഒരു കാര്യം നാം എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ നീക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ആത്യന്തികമായി നശിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്.
There is a life of constant triumph 24 hours that the Bible promises us.
ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും ജ്ഞാനികളായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ഒരു അവസ്ഥയുണ്ട്.
I'll show you 2 Corinthians 2:14.
രണ്ട് കൊരിന്ത്യർ 2:14 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
Paul experienced it.
പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്.
Thanks be to God who always leads us in his triumph in Christ.
ആ വാക്യം നിങ്ങൾക്ക് പരിചിതമാണെന്ന് കരുതുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയ ഉത്സവമായി നടത്തുന്ന ദൈവം.
There is a life in Christ which you can experience like Paul of constant triumph.
പൗലോസ് അപ്പോസ്തലനെ പോലെ നിങ്ങൾക്കും നിരന്തരമായി എല്ലായ്പ്പോഴും അനുഭവിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിലുള്ള ഒരു ജീവനുണ്ട്.
Rejoice in the Lord always, Philippians 4:4.
ഫിലിപ്പിയർ 4:4 പൗലോസ് പറയുന്നത് കർത്താവിൽ വല്ലപ്പോഴും എന്നല്ല എപ്പോഴും സന്തോഷം.
There is a life in Christ where you will have joy 24 hours of every day.
ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും ചില സമയങ്ങൾ മാത്രമല്ല മുഴുവൻ സമയവും നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിയുന്ന ഒരു ജീവൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
Where you will never murmur or complain about anything in the world.
ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പിറുപിറുക്കുകയോ പരാതി പറയുകയോ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയില്ലാതെ വണ്ണം ഇത്തരം ഒരു ജീവിതം സാധ്യമാണ്.
Where you will never be in a bad mood and you will never be depressed or discouraged.
ഏതെങ്കിലും സമയത്ത് നിരുത്സാഹപ്പെടുകയോ ഒരു തെറ്റായിരിക്കുന്ന മാനസിക നിലയിൽ നിങ്ങൾ തുടരുകയോ ചെയ്യുവാൻ ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു ജയജീവിതത്തിന്റെ അവസ്ഥ.
You know how many people have opposed me for preaching that?
ഈ നിലയിലുള്ള ദൈവവചനത്തിന്റെ സാധ്യതകൾ പ്രസംഗിക്കുന്നത് കൊണ്ട് എത്ര പേർ എന്നെ ശക്തിയോടെ എതിർത്തിട്ടുണ്ടെന്നറിയാമോ?
You tell me, do you think they were agents of God or agents of the devil opposing what God's word is written?
ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് എന്നെ എതിർക്കുന്ന ആളുകൾ ദൈവത്തിന്റെ ദൂതന്മാരാണോ അതോ പിശാചിന്റെ പിണിയാളികളാണോ?
They have not shaken me one bit.
എന്നാൽ അവരുടെയൊക്കെ ഒരുമിച്ചുള്ള എതിർപ്പ് എന്നെ ഒരു തരി പോലും എന്നെ ഇളക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
I have experienced it and I preach.
എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കുന്ന സത്യമാകൊണ്ട് ഞാൻ ധൈര്യമായി അത് വിളംബരം ചെയ്യും.
Why is it many people don't experience?
എന്തുകൊണ്ടാണ് പലർക്കും ഇത്തരത്തിലുള്ള ഒരു ജീവിതം അനുഭവിക്കുവാൻ കഴിയാത്തത്?
Because like the foolish man, they hear and they don't take it seriously to practice.
ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ അവർ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം, പക്ഷേ അത് ഗൗരവമായിട്ട് എടുത്ത് അനുസരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല.
That is why most churches are built on shaky ground.
അതുകൊണ്ടാണ് മിക്ക സഭകളും കൊടുങ്കാറ്റിൽ വെള്ളപ്പൊക്കത്തിൽ ഇളകിപ്പോകുന്ന അടിത്തറയിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്.
The leaders are so wishy-washy, they allow any type of person to come there and do and say whatever they like.
സഭയുടെ നേതാക്കന്മാർ തന്നെ ഇളക്കമുള്ളവരാണ്. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും സഭയിൽ വന്നാൽ അവർ വെച്ചു പൊറുപ്പിക്കും. സഭയുടെ അംഗസംഖ്യ വർദ്ധിച്ചാൽ
they want to increase their number.
സഭയുടെ അംഗങ്ങൾ കൂടണം, ആ ഒരു വലിയ ലക്ഷ്യമേ അവർക്ക്.
I'm not interested. I'm interested in building a solid house. It doesn't have to be a big one, but it must be unshakable.
എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്കൊരു വലിയ കൊട്ടാരം പണിയണമെന്നല്ല, മണലിൽ മേൽ പണിയുന്ന വലിയ കൊട്ടാരത്തെക്കാളും പാറയിൽ പണിയുന്ന ഒരു കൊച്ചു ഭവനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സഭയില് ഞങ്ങള് വളരെ കർക്കശതയോടെ പല കാര്യങ്ങളും
പറഞ്ഞു.
മറ്റു പല സഭകളെയും പോലെ അല്ല ഞങ്ങൾ. ഞാൻ ഈ സഭയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഏതൊരു വ്യക്തിക്കും എളുപ്പം കടന്നു വരുവാൻ കഴിയുന്ന വലിയൊരു വാതില് ഞങ്ങളുടെ സഭകൾക്കില്ല. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങള് യാതൊരു മടിയും കൂടാതെ പ്രസംഗിക്കുന്നവരാണ്. അത് പ്രസംഗിക്കുകയും അത് അനുവർത്തിക്കുവാൻ ഉത്സാഹിക്കുകയും
ചെയ്യുന്നവരാണ്.
ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു സത്യം കൂടെ പറയാം. ഞങ്ങളുടെ പ്രാദേശിക സഭകളിലും ചിലർ തികഞ്ഞ കപടഭക്തിക്കാരായി ഇതൊക്കെ കേട്ടിട്ട് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അവര് കസേരകളിൽ ഇരിക്കും അല്ലെങ്കിൽ നിലത്ത് സഭയിൽ ഇരിക്കുമെന്നല്ലാതെ അവർക്ക് സഭയുടെ നിയന്ത്രണം ഒരു കാലത്തും ലഭിക്കില്ല. യോശുവയുടെ കാലത്ത് ഗിബയോന്യർക്ക് ലഭിച്ചതായിരിക്കുന്ന തൊഴിലായിരിക്കും അവർക്ക് കിട്ടുന്നത്. വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുവാനുള്ള പണിയായിരിക്കും അവർ ചെയ്യുന്നത്
സഭയിലായി.
ദൈവത്തിന്റെ സഭയുടെ ആത്മീയ പണിയിൽ അവർക്ക് യാതൊരു പങ്കും ഓഹരിയും
ഉണ്ടായിരിക്കും.
പുതിയ നിയമ സഭ പണിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ,
ലൈക്ക് മോസസ് ഡിഡ് എവ്രിതിങ് എക്സാക്ട്ലി ആസ് ദ ലോർഡ് കമാൻഡഡ്, we have to teach exactly everything Jesus commanded.
സമാഗമന കൂടാരത്തിന്റെ പണിക്ക് യഹോവ നിർദ്ദേശിച്ച അളവുകളെ തൂക്കങ്ങളെ എല്ലാം കൃത്യമായി മോശ അനുസരിച്ചതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിക്കണം.
18 times in Exodus 39 and 40 it says Moses did exactly as the Lord commanded.
രാവിലെ നാം ചിന്തിച്ച പോലെ പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങളിൽ 18 പ്രാവശ്യം ആവർത്തിച്ച് ഒരേ കാര്യം പറഞ്ഞിരിക്കുന്നു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ.
You know what I want in my life?
എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയട്ടെ.
When I come to the end of my life,
എന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് ഞാൻ എത്തുമ്പോൾ,
the Lord will be able to write the story of my life.
എന്റെ ജീവിത കഥ കർത്താവ് ഇങ്ങനെ എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
He did exactly what Jesus taught and he preached exactly what Jesus taught.
എന്റെ പുത്രനായിരിക്കുന്ന യേശു, സഭയുടെ തലയായിരിക്കുന്നവൻ, പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ പ്രസംഗിക്കുകയും വെള്ളം ചേർക്കാതെ അത് അനുസരിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. ഈ ഒരൊറ്റ വാചകം മതി.
You want that testimony at the end of your life?
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങളെക്കുറിച്ച് കർത്താവ് ഈ സാക്ഷ്യം എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?
I want it.
എന്റെ ഹൃദയത്തിന്റെ വാഞ്ച.
I want it so desperately that I'll pay any price for it.
അതിനുവേണ്ടി എന്തു വിലയും കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ ഹൃദയം അങ്ങനെ ഒരു സാക്ഷ്യവാചകത്തിനായി കൊതിക്കുന്നു.
My dear brother, sister, if you're wise, you will want God to write such a testimony about your life. At the end of your life.
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ജ്ഞാനികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതാന്ത്യത്തിൽ ഇത്തരത്തിലുള്ളൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് കുറുകെ കർത്താവ് എഴുതുവാൻ നിങ്ങൾ അത്യധികമായി
ആഗ്രഹിക്കുന്നു.
ഇന്ന് നിങ്ങളുടെ സഭയിലുള്ളതായിരിക്കുന്ന മറ്റ് വിശ്വാസികൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളതല്ല വലിയ കാര്യം, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചവച്ചുകൊട്ടയിൽ എറിയാനേ
മതിയായതായുള്ളൂ.
ഞാനായിരിക്കുന്ന സഭയിലുള്ള അനേകർക്ക് എന്നെ കുറിച്ച് ബഹുമാനമുണ്ട്.
I'm not fooled by that.
എന്നാൽ അവരെന്നെ ബഹുമാനിക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്റെ തലയൊന്നും ചീർത്തിട്ടില്ല.
Paul said the one who examines me is the Lord.
അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ചിന്ത എന്റെ ഹൃദയത്തെയും ഭരിക്കുന്നു, എന്നെ ശോധന ചെയ്യുന്നത് കർത്താവാണ്.
I say Lord, these people don't know 99% of my life.
ആളുകൾ എന്നെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയുമ്പോൾ ഞാൻ ഉള്ളിൽ പറയാറുണ്ട്, കർത്താവെ എന്റെ ജീവിതത്തിന്റെ ഉള്ളറയിലെ 99% കാര്യങ്ങളും ഇവർക്ക്
അറിഞ്ഞുകൂടല്ലോ.
അത് എനിക്കറിയാം.
ഈവൻ മൈ വൈഫ് ഡസൻ നോ.
എന്റെ ഭാര്യയ്ക്ക് പോലും അതിൽ പലതും
അറിഞ്ഞുകൂടാ.
പിശാചിന് പോലും അത് അറിഞ്ഞുകൂടാ, കാരണം എന്റെ ചിന്തകളെ ഗ്രഹിപ്പാൻ അവന് കഴിയുകയില്ല.
Who know what all thoughts are going on in my mind.
ദൈവത്തിന് അറിയാം, എനിക്കും അറിയാം എന്തൊക്കെ ചിന്തകളാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നത്.
And there I want God to give a testimony at the end of my life.
എന്റെ ജീവിതത്തിന്റെ അവസാനം അവിടെ ദൈവവും ഞാനും മാത്രം അറിയുന്ന രഹസ്യ മേഖലയിൽ എന്നെക്കുറിച്ചൊരു സാക്ഷ്യം ഈ വണ്ണം കർത്താവ് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Did exactly as Jesus commanded.
യേശു പഠിപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് ജീവിതത്തിൽ അനുസരിച്ച ഒരു മനുഷ്യൻ.
He did not care for anybody's popularity.
ആളുകളുടെ മുൻപിലെ പേരും പെരുമയും ഉണ്ടാകാൻ അവൻ ആഗ്രഹിച്ചില്ല.
He did not care for any success in his ministry.
അവന്റെ ശുശ്രൂഷ പ്രബലമായി വളരണം പന്തലിക്കണം എന്നൊന്നും അവൻ ആഗ്രഹിച്ചില്ല.
He was willing to offend his closest friends.
അവന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരെ പോലും അവർക്കിടർച്ച ഉണ്ടായാലും അവൻ അത് കാര്യമാക്കിയില്ല.
Dear brother, sister,
പ്രിയ സഹോദര സഹോദരി,
don't you want such a testimony from Jesus when you meet him?
യേശുവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസമുണ്ട്, അന്ന് അവിടുത്തെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യം കേൾക്കുവാൻ നിങ്ങളുടെ ഉള്ളം കൊതിക്കുന്നില്ലേ?
Excuse me thinking that you're a good brother.
നിങ്ങളൊരു നല്ല സഹോദരനാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് എന്ത് കാര്യം?
Take my opinion about you and throw it in the trash can. It's worth nothing.
നിങ്ങളെക്കുറിച്ച് എനിക്കുള്ളതായ അഭിപ്രായം നിങ്ങൾ എടുത്തിട്ട് ചവിറ്റുകൊട്ടയിൽ തള്ളിക്കളയും.
Because I know only 1% of your life.
കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്തറിയുന്ന സഹോദരന്റെ പോലും ജീവിതത്തിന്റെ 1% മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ.
I am a person who expresses appreciation openly and I say it to many of my brothers and sisters.
എന്റെ മിക്ക സഹോദര സഹോദരന്മാരോടും അവരുടെ ജീവിതത്തിന്റെ നന്മകൾ കണ്ട് പരസ്യമായി ഞാൻ പ്രശംസിച്ച് സംസാരിക്കാറുണ്ട്.
I say you're a great brother.
ഞാൻ പലരോടും പറയാറുണ്ട്, നീ വളരെ നല്ല ഒരു സഹോദരൻ.
You're a humble brother.
ഈ താഴ്മയുള്ളൊരു സഹോദരനാണ്.
Whenever you hear that from me, please remember that's only 1% of your life.
ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിന്റെ 1% മാത്രം അറിയുന്ന ഒരുവന്റെ അഭിപ്രായമാണത്.
You're a godly sister.
സഹോദരി, നീ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയാ.
In 1% of your life.
നിന്റെ ജീവിതത്തിന്റെ 1% എനിക്ക് അറിയത്തുള്ളൂ എന്നുള്ളത് നീ മറന്നു പോകരുത്.
Other 99% God has to bear witness.
ബാക്കി 99% ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച് എല്ലാം അറിയുന്ന ദൈവമാണ് സാക്ഷ്യം പറയേണ്ടത്.
ഹാവ് എ ഗ്രേറ്റ് ലോങ്ങിംഗ് ഇൻ യുവർ ഹാർട്ട്.
നിങ്ങളുടെ ഹൃദയത്തില് ദൈവത്തിന്റെ സാക്ഷ്യത്തിനായിട്ടുള്ള ഒരു വലിയ വാഞ്ച നിറഞ്ഞു നിൽക്കട്ടെ.
Lord, you must write this at the end of my life story.
കഥാവേ, എന്റെ ഈ ചെറിയ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ജീവിത കഥയുടെ അടിയിൽ നിനക്ക് ഇങ്ങനെ എഴുതാൻ
കഴിയും.
യേശു കൽപ്പിച്ചതൊക്കെയും അതുപോലെ ചെയ്ത എന്റെ ഒരു ശിഷ്യൻ.
He taught others everything that Jesus commanded.
യേശു കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ അവൻ ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചു വന്നു.
That is why his life could never shake.
അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതമാകുന്ന ആ പണി ഒരിക്കലും ഇളകിപ്പോയില്ല.
The devil tried to shake him with 101 things but couldn't shake him.
നൂറുകണക്കിന് പ്രശ്നങ്ങൾ കൊണ്ട് അവന്റെ ജീവിതത്തെ ഉലയ്ക്കുവാൻ താറുമാറാക്കുവാൻ പിശാച് പരിശ്രമിച്ചു.
That is why everything he built remained unshakable.
അവന്റെ ഈ മനോഭാവം കൊണ്ടാണ് അവൻ എന്തൊക്കെ ഭൂമിയിൽ പണിതോ അതൊക്കെ ഇളക്കമില്ലാതെ നിത്യതയിലും നിൽക്കുന്നത്.
You know, that is the type of church that God wants to see across the face of the earth today.
ലോകത്തിന്റെ മുഖത്ത് ഈ തരത്തിലുള്ള സഭകളാണ് കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുമോ?
I want you to turn back to Ezekiel.
എസെക്കിയേലിന്റെ പ്രവചനത്തിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരാം.
The same book where God showed how the glory was going away, we saw that in the morning.
രാവിലെ നാം ചിന്തിക്കാനിടയായി ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും അവിടുത്തെ മഹത്വം തേജസ് ക്രമേണ പടിപടിയായി നഷ്ടമാകുന്നത് അവിടെ പ്രവാചകനെ കാണിക്കുന്നു.
In chapter 40 onwards to the end of the book there is another story.
എന്നാൽ എസെക്കിയേലിന്റെ പ്രവചനത്തിന്റെ 40-ാം അധ്യായത്തിൽ തുടങ്ങി ആ പുസ്തകത്തിന്റെ അവസാനം വരെ തികച്ചും എതിർദിശയിലുള്ള ഒരു ചിത്രമാണ് പരിശുദ്ധാത്മാവ് വരച്ച്
കാണിച്ചിരിക്കുന്നത്.
നമുക്കത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകും പുതിയ നിയമസഭയുടെ പണി അതിന്റെ സ്വഭാവം ഇതിനെക്കുറിച്ചാണ് ഇവിടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
43-ാം
അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു.
This glory of God which had gone away is now coming back.
43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു.
It had gone away towards the east.
ചില അധ്യായങ്ങൾക്ക് മുൻപ് പ്രവാചകൻ കണ്ടത് ദൈവത്തിന്റെ മഹത്വം തേജസ് കിഴക്കേ ദിശയിലേക്ക് ഉമ്മരപ്പടി കടന്ന് അപ്രത്യക്ഷമാകുന്നതാണ്.
And now is the prophecy, it's coming back.
പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇപ്പോൾ ദൈവത്തിന്റെ തേജസ് കിഴക്ക് നിന്ന് മടങ്ങി വരികയാണ്.
And verse 4, it came into the house.
4-ാം വാക്യത്തിൽ കാണുന്നു യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിൽ പ്രവേശിച്ചു.
Verse 5, it filled the house again.
5-ാം വാക്യം പറയുന്നത് ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് കാണിച്ചത് എന്താണെന്നറിയാമോ? യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചു.
That is the gospel.
അതാണ് സുവിശേഷം.
The glory that was lost can come back and fill the house of God once more.
ഒരിക്കൽ നഷ്ടമായ ദൈവത്തിന്റെ തേജസ്സിനെ വീണ്ടും മടങ്ങി വന്ന് ദൈവത്തിന്റെ ആലയം സഭയെ നിറയ്ക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സുവിശേഷം.
It's only a prophecy.
അതൊരു പ്രവചനം മാത്രമാണ്.
For whom will it take place?
ആരുടെ ജീവിതത്തിലാണ് ഈ പ്രവചനം സത്യമാകാൻ പോകുന്നത്?
God told Ezekiel.
എസെക്കിയേലിനോട് ദൈവം വ്യക്തമായി പറഞ്ഞു. 10-ാം വാക്യം.
Describe the house of God to describe the temple to the people of Israel.
10-ാം വാക്യത്തിൽ എസെക്കിയേലിനോട് പറയുകയാണ് മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹത്തെ ഈ ആലയം കാണിക്കുക.
So that they will be ashamed of their sin.
ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന്.
When they compare themselves with God's plan, that's what it says in verse 10.
ദൈവം പ്രവചനാത്മാവിൽ തന്റെ സഭയാകുന്ന ആലയത്തെ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന ചിത്രം അവരെ കാണിക്കേണ്ടത് എന്തിനാണ്? അവരുടെ ഇപ്പോഴത്തെ അകൃത്യങ്ങളെ കുറിച്ച് അവർ ലജ്ജിക്കേണ്ടത്.
And now listen, to whom does God give revelation on these wonderful truths?
ഈ അത്ഭുതകരമായ സത്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം ആർക്കാണ് നൽകുന്നത്?
Verse 11.
11-ാം വാക്യം.
If some of them are ashamed of all that they have done, then show them this plan.
അവിടെ നാം വായിക്കുന്ന അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും എന്ന് പറഞ്ഞാൽ അതിന്റെ സകല വ്യവസ്ഥകളും അവരെ അറിയിക്കണം.
Show them how to build my church if you find some people who are thoroughly ashamed of their defeated lives.
തികച്ചും പരാജയപ്പെട്ട ലജ്ജാകരമായിരിക്കുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് അനുഭവിക്കുന്ന ചുരുക്കം പേരാണെങ്കിലും ആരെയെങ്കിലും നീ കണ്ടാൽ ഞാൻ പ്രസാദിക്കുന്ന എന്റെ സാന്നിധ്യമുള്ള സഭയുടെ മാതൃക പണി അത് അവരെ
കാണിക്കും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ജീവിതങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഭോഷത്തം കഴിഞ്ഞ കാലങ്ങളിൽ ലജ്ജാകരമായ കാര്യങ്ങളെ കുറിച്ച് ദുഃഖിച്ച് അനുഭവിക്കുന്നവരാരാണ്. കർത്താവെ, പരാജയപ്പെട്ട എന്റെ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ഞാൻ മടുത്തിരിക്കുന്നു.
ഐ വോണ്ട് ടു കം ഇൻ ടു ദിസ് ലൈഫ് വേർ ഐ ഡു നോട്ട് ഗെറ്റ് ആംഗ്രി.
കോപിക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ, കോപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു അനുഗ്രഹിത ജീവിതത്തിനായി ഞാൻ
ആഗ്രഹിക്കുന്നു.
എന്റെ കണ്ണുകൊണ്ട് സ്ത്രീയെ നോക്കി മോഹിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരാൻ
ആഗ്രഹിക്കുന്നു.
ഞാൻ പണത്തെ സ്നേഹിക്കാത്ത ഒരവസ്ഥയിലേക്ക്
ഞാൻ,
ആകുലചന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും തികഞ്ഞ സ്വാതന്ത്ര്യം എനിക്ക്
ആഗ്രഹമുണ്ട്.
ഒരു മനുഷ്യ ജീവിയുടെയും ബഹുമാനം പുകഴ്ച ആഗ്രഹിക്കാത്ത ഒരു മനസ്സിലേക്ക് വേണം.
ഐ വോണ്ട് ദാറ്റ് ലൈഫ് അറ്റ് എനി കോസ്റ്റ്.
എന്ത് വില കൊടുത്തും അത്തരം ഒരു ജീവിതം, നീ വാഗ്ദത്തം ചെയ്ത ജീവിതം എന്റെ സ്വന്തമാകണം.
ഐ വോണ്ട് ഇറ്റ് ലോർഡ്.
കർത്താവ്, എനിക്കത്
ആഗ്രഹം,
എനിക്കത് നൽകാൻ
കരുണതോന്നണം.
എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു കർത്താവ്. അങ്ങനെ ഒരു മനോഭാവം ഇവിടെ ആർക്കൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ളവരെ കർത്താവ് തന്റെ സഭയുടെ മഹത്വം, മഹത്വകരമായിരിക്കുന്ന പ്ലാൻ കാണിക്കും. പുതിയ സഭയുടെ ഒരു പ്രമാണത്തെ കുറിച്ച് തുടർന്ന് കർത്താവ് പറയുന്നു. 12 വാക്യം,
ദിസ് ഈസ് ദ ലോ ഓഫ് ദ ഹൗസ്.
ഇതാകുന്നു ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള പ്രമാണം.
ദ ഹോൾ ഏരിയ വിൽ ബി മോസ്റ്റ് ഹോളി.
അവിടെ എഴുതിയിരിക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കാകമെല്ലാം ആദ്യ വിശുദ്ധമായിരിക്കും.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടാബർനാക്കിൾ ഓൺലി വൺ സ്മോൾ പാർട്ട് വാസ് മോസ്റ്റ് ഹോളി.
പഴയ നിയമ സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം ചുരുക്കമായി ചിന്തിച്ചു. അവിടെ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്.
സ്മോൾ പാർട്ട്,
അതിന്റെ വളരെ ചെറിയ ഒരു മൂന്നാമത്തെ ഭാഗം.
ദി റെസ്റ്റ് വാസ് ഔട്ടർ കോർട്ട് ഹോളി പ്ലേസസ്.
പ്രാകാരവും വിശുദ്ധ സ്ഥലവും ഒക്കെ ആയിരുന്നു വലിയ ഭാഗങ്ങൾ.
ഇൻ ദ ന്യൂ കവനന്റ് ചർച്ച് ദ ഹോൾ തിങ് ഈസ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്.
എന്നാൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു സഭയെക്കുറിച്ചുള്ള ചിത്രമാണിവിടെ. അതിന്റെ അതിർത്തിക്കാകം എല്ലാം മുഴുവൻ സ്ഥലവും.
ഗോഡ്സ് പ്രസൻസ് മസ്റ്റ് ഫ്ലഡ് മൈ സ്പിരിറ്റ്, മൈ സോൾ ആൻഡ് മൈ ബോഡി.
എന്റെ ആത്മാവിനെ മാത്രമല്ല, എന്റെ ദേഹിയെയും എന്റെ ശരീരത്തെയും മുഴുവനായി അതിർത്തിക്കകം എല്ലാം അതിവിശുദ്ധമായിരിക്കുന്ന ഒരു ദൈവിക
Everybody in the church must become most holy.
സഭയിലുള്ള എല്ലാവരും ആബാലവൃദ്ധം അതിവിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരണം.
And when this church is built,
അങ്ങനെയുള്ള ഒരു സഭ എവിടെയെങ്കിലും പണിയപ്പെടുമ്പോൾ,
What will this church be known for?
ഈ സഭയുടെ മുഖമുദ്ര എന്തായിരിക്കും? അടയാളം
എന്തായിരിക്കും?
എന്തായിരിക്കും ഈ സഭയുടെ പേര്?
See the last words of Ezekiel 48.
എസെക്കിയേൽ 48 അവസാനത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ
കഴിയും. അന്ന്
മുതൽ ആ നഗരത്തിന്, ദൈവത്തിന്റെ ആ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ ഉണ്ട് എന്ന് പേരാണ്.
ദ ഗ്ലോറിയസ് കം ബാക്ക്.
യഹോവയുടെ തേജസ് മടങ്ങി വന്നു.
ദ ലോർഡ് ഈസ് ദേർ.
യഹോവ അവിടെ ഉണ്ട്.
നോട്ട് ദ മ്യൂസിക് ഈസ് ഗുഡ്.
അവിടുത്തെ സംഗീതം നല്ലതാണെന്നല്ല സാക്ഷ്യം.
ദ ബിൽഡിംഗ് ഈസ് ഗുഡ്.
മനോഹരമായിരിക്കുന്ന ആലയമുണ്ടെന്നുള്ളതല്ല.
ദ പ്രീച്ചിംഗ് ഈസ് ഗുഡ്.
അവിടുത്തെ പ്രസംഗം വളരെ നല്ലതാണെന്നല്ല.
ദ ലോർഡ് ഈസ് ദേർ.
യഹോവ അവിടെ ഉണ്ട്, ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ട്.
ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്.
പുതിയ നിയമ സഭയുടെ അടയാളം ഇതാണ്.
ആൻഡ് ഫ്രം ദിസ് ചർച്ച് വി റീഡ് ഇൻ ചാപ്റ്റർ 47 Rivers of living water are flowing in many directions, bringing light all over the place.
47th adhyayathil nam kaanunnathu pole idu pole devahitha prakaramulla oru sabhayil ninnu endanu nadakkunnathu vivitha disagalile kodugunna jeevante nadiyude pravaham avade undaagu.
You know, this is what we longed to see when we started building the church in Bangalore 32 years ago.
32 varshangalukku munpu Bangalore-il kartavinte vadanapragaram oru pudhiya nima sabhayude തുടക്കമിട്ടപ്പോൾ ഞങ്ങൾ ഹൃദയംഗമായി ആഗ്രഹിച്ചത് ഈ തരത്തിലുള്ള ഒരു ജീവന്റെ ഒഴുക്കാണ്.
We said we want people to know that the Lord is here.
ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏക ആഗ്രഹം ഇതായിരുന്നു, ഈ പുതിയ തുടക്കത്തിന് ഈ സഭയ്ക്ക് ഉണ്ടാകേണ്ട പേര് യഹോവ ശമ്മ എന്നായിരിക്കണം. യഹോവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്.
We don't want good music or good preaching or anything.
ഏറ്റവും നല്ല സംഗീതമോ ഏറ്റവും നല്ല പ്രസംഗത്തിനോ പേരുകെട്ട ഒരു സഭയാകണമെന്നല്ല.
When people come here, they must sense
സഭയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ ആരുമായിക്കൊള്ളട്ടെ, ദൈവിക സാന്നിധ്യം അവർ സ്പർശിക്കണം.
They heard Jesus speaking to their heart.
അവർ യേശുവിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതായി കേൾക്കണം.
Not just a man.
ഒരു മനുഷ്യനെയല്ല അവർ ശ്രദ്ധിക്കേണ്ടത്.
And our longing was that from our little church a river will start flowing.
ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഇതായിരുന്നു, ആ ചെറിയ സഭയിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകണം.
We hoped it would go all over India.
ഞങ്ങളന്ന് ആഗ്രഹിച്ചത് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിൽ എവിടേക്കും പലയിടങ്ങൾ കടന്നു ചെല്ലുന്ന ജീവജലത്തിന്റെ ശാഖകൾ. എന്നാൽ ദൈവത്തിന് തികച്ചും വ്യത്യസ്തമായ
പദ്ധതികളുണ്ടായിരുന്നു.
ആ ജീവജലത്തിന്റെ അരുവികളെ ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല ദൈവം കൊണ്ടുപോയത്, ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലേക്ക് ഈ ജീവജലത്തിന്റെ പ്രവാഹം അയക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. ആളുകളുടെ എണ്ണമല്ല ദൈവം നോക്കുന്നത്,
total obedience to all that Jesus commanded.
Kartava Yesu Christu kalpicha sagale kalpanagalodum poornamayittulla anusaranam padippikkunna nirmalamayirikkunna deiva jeevante vadanangalude aruvi.
And just like in Jesus time,
Yesuvinte kaalagattathile pole,
this hurts and angers the Pharisees in so many denominations.
ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിലുള്ളതായിരിക്കുന്ന പരീശന്മാര് മതമേലധ്യക്ഷന്മാർ ഇതവരെ വിരളിപിടിപ്പിക്കും. യേശുവിനെ അവർ ആ കാലത്ത് എതിർത്ത് ആക്രമിച്ചതുപോലെ നമ്മെയും എതിർക്കുവാൻ അവർ ശ്രമിക്കും. യേശുവിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചില്ല, ദൈവത്തിന്റെ സഭയുടെ കാര്യത്തിലും ഈ കൂട്ടർ വിജയിക്കുകയില്ല. കാരണം ഈ സഭയുടെ പ്രത്യേകതയൊന്നുമല്ല, യേശു അവിടെയുണ്ട്, യഹോവ ശമ്മ എന്നാണ് അതിന്റെ പേര്. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, സ്നേഹിത നീ എന്നോട് വഴക്കടിക്കുകയാണെങ്കിൽ നീ എന്നോടല്ല പോരാടുന്നത്, നീ കർത്താവിനോടാണ്
പോരാടുന്നത്.
നിങ്ങൾ എന്നോടിപ്പം മത്സരിക്കാൻ വഴക്കടിക്കാൻ വന്നാൽ ഞാൻ രംഗം വിടും, കർത്താവ് അവിടെ നിന്നെ എതിരിടും. കർത്താവിനോട് പറയും, കർത്താവെ എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, ഞാൻ ഏതായാലും ഒരു ജഡരക്തങ്ങളോടും പോരാടാൻ തീരുമാനിച്ചിട്ടില്ല. കർത്താവ് അവിടെ ഉണ്ട്.
This is the church that the Lord wants to build in every part of the world.
ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇതുപോലെയുള്ളതായിരിക്കുന്ന സഭകൾ ഉണ്ടായി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അംഗസംഖ്യയിൽ ചെറിയ കൂട്ടമായിരിക്കാം.
They love one another.
അവർ അന്യോന്യം സ്നേഹിക്കുന്നവരാണ്.
Obey Jesus' commands.
യേശുവിന്റെ കൽപ്പനകൾ ഗൗരവമായി അനുസരിക്കാൻ മനസ്സ് വെച്ചവരാണ്.
We can't avoid a few hypocrites coming and sitting there.
അങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ ഇവിടെയും ഒന്നോ രണ്ടോ കപടഭക്തന്മാർ വന്നിരിക്കുന്നത് ശേഷം നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അവർ വന്നോട്ടെ, എന്നാൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കപടഭക്തിക്കാർ ദൈവത്തിന്റെ സഭയിൽ വന്നാൽ ഗിബിയോന്യരെ പോലെ അവരെ കൂലിപ്പണി
ചെയ്യാൻ
സഭയുടെ വളർച്ചയിൽ സഭയുടെ ദിശയിൽ അവർക്ക് യാതൊരു സ്വാധീനവും
ഉണ്ടായിരിക്കില്ല.
സഭയുടെ മുന്നോട്ട് പോകേണ്ട ദിശയെ സ്വാധീനിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രകാരത്തിലും കഴിയുകയില്ല.
So many people have tried to come and give me advice.
അനേകർ വന്നിട്ട് കാലാകാലങ്ങളിൽ എനിക്ക് നല്ല ഉപദേശങ്ങൾ തരാൻ ശ്രമിച്ചിട്ടുണ്ട്.
Even after public meetings like this, people come and give me advice to be like this.
ഇതുപോലെയുള്ളതായിരിക്കുന്ന പരസ്യമായ മീറ്റിംഗുകൾ കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും ആളുകൾ വന്ന് നല്ല ഉപദേശം എനിക്ക് തരാം.
I have seen that all of them don't even have the slightest desire to overcome sin in their life.
അങ്ങനെയുള്ള പലരെയും കുറിച്ച് ഞാൻ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ പാപത്തെ ജയിക്കുവാനുള്ളതായിരിക്കുന്ന നേരിയ വാഞ്ച പോലും
മിക്കവർക്കും.
അവരുടെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ മാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടവർ. പ്രിയപ്പെട്ട സഹോദരി
സഹോദരന്മാരെ,
നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ നാം വിവേചിക്കുന്നവരാകണം.
There's a lot of deception.
നമ്മുടെ ചുറ്റുപാടും വളരെയധികം വഞ്ചനയുടെ ആത്മാവ് വ്യാപരിക്കുന്നു.
Another Jesus is being preached.
മറ്റൊരു യേശുവിനെയാണ് ഇന്ന് എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുന്നത്.
A Jesus who doesn't tell you to take up your cross and die to yourself every day.
നിങ്ങളെ തന്നെ നിഷേധിച്ച് നിങ്ങളുടെ ക്രൂശ് എടുത്ത് എല്ലാ ദിവസവും അവനെ അനുഗമിപ്പാൻ ആവശ്യപ്പെടുന്ന ഒരു യേശുവിനെ അല്ല ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്.
Jesus who is being preached today is one who preaches saying, I will give you a car, I will give you a house, I will give you a good job.
ഏതുതരം യേശുവിനെയാണ് നാം കേൾക്കുന്നത്? ആളുകൾ പ്രസംഗിക്കുന്ന യേശു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം തരുന്ന ആളാണ്, നിങ്ങളുടെ എല്ലാ മോഹങ്ങളും തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്.
Another spirit is being received.
മറ്റൊരു യേശു മാത്രമല്ല, മറ്റൊരു ആത്മാവിനെയാണ് ജനം സ്വീകരിക്കുന്നത്.
The spirit that fell on the day of Pentecost was the Holy Spirit, H-O-L-Y, Holy Spirit.
പെന്തക്കോസ്ത് നാളിൽ ദൈവം കാത്തിരുന്നവരുടെ മേൽ സഭയ്ക്ക് വേണ്ടി പകർന്ന ആത്മാവിന്റെ പേരെന്താണെന്നറിയാമോ? പരിശുദ്ധ ആത്മാവ്.
Today's spirit is a noisy spirit, N-O-I-S-Y, noisy spirit.
എന്നാൽ ഇന്ന് ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് അനേക ഇടങ്ങളിൽ കാണുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല, ബഹളത്തിന്റെ ആത്മാവാണ്, ശബ്ദത്തിന്റെ
ആത്മാവാണ്.
ഒരിക്കൽ ഒരു മനുഷ്യൻ ഞങ്ങളുടെ സഭയിൽ വന്ന ഞാൻ ഓർക്കുന്നു.
പെന്തക്കോസ്തുകാരനായ
സഹോദരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ പരിശുദ്ധാത്മാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചങ്ങാതിക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങളുടെ സഭയില് പരിശുദ്ധാത്മാവില്ലെന്ന്?
Have you come and lived in my house and seen how I live with my life? How do you know whether I'm holy?
എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനും എന്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം എങ്ങനെ ഏത് തരത്തിലുള്ളതെന്ന് വല്ലതും നീ കണ്ടിട്ടുണ്ടോ?
Have you seen how I deal with my money? How do you know whether I'm living a holy life or not?
പണസംബന്ധമായ എന്റെ ഇടപാടുകൾ എങ്ങനെയാണെന്നുള്ളത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ നിനക്ക് പറയാൻ
കഴിയുന്നത്?
ഓ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അല്ല സഹോദര പറയുന്നത്, നിങ്ങളുടെ ഈ മീറ്റിംഗ് സമയത്ത് തീരെ ശബ്ദമില്ല, ഒറ്റയില്ല, ആരാധിക്കുമ്പോ ശബ്ദമില്ലെന്ന്. ഓ, അപ്പൊ ഞാൻ പറഞ്ഞു, അതാ കാര്യമല്ലേ.
യുവർ ട്രിനിറ്റി ഇസ് ഫാദർ, സൺ ആൻഡ് നോയ്സി സ്പിരിറ്റ്സ്. മൈ ട്രിനിറ്റി ഇസ് ഫാദർ, സൺ ആൻഡ് ഹോളി.
ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിലെ ഒരു നേരിയ വ്യത്യാസമുള്ളൂ. എന്റെ തൃത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമാണ്, പക്ഷെ നിന്റെ തൃത്വം പിതാവും പുത്രനും ബഹളം വെക്കുന്ന ആത്മാവുമാണ്. നമ്മൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം ചെറുതെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അടിസ്ഥാനപരമായ
വ്യത്യാസം.
ഞാൻ പറഞ്ഞു, എന്റെ സ്നേഹിത, നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തർക്കിക്കാൻ ഞാൻ തയ്യാറല്ല. നിന്റെ തൃത്വമായി നിനക്ക് ജീവിക്കാൻ ഞാൻ എന്റെ തൃത്വമായിട്ട്
ജീവിച്ചോളാം.
എന്നാൽ ദൈവത്തിന്റെ വചനം നീ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ നിനക്ക് മനസ്സിലാകും, നീ തലയിൽ കൊണ്ടുനടക്കുന്ന തൃത്വമല്ല യഥാർത്ഥ തൃത്വം.
Another gospel is being preached.
മറ്റൊരു യേശുവും മറ്റൊരു ആത്മാവും മാത്രമല്ല മറ്റൊരു സുവിശേഷവും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നു.
A gospel that allows you to live in sin and you will still enter the kingdom of God.
എന്തുകൊണ്ടാണ് മറ്റൊരു സുവിശേഷം എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത്? പാപത്തിൽ തുടർന്നാലും മനസ്സാന്തരപ്പെട്ടില്ലെങ്കിലും നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിത്യജീവന്റെ ഓഹരിക്കാരനാണെന്ന് നിനക്ക് ഉറപ്പ് തരുന്ന ഒരു സുവിശേഷം.
A gospel that will forgive your sin but will never deliver you from it.
മാത്രമല്ല, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് പറയുന്ന സുവിശേഷം, പക്ഷേ പാപത്തിൽ നിന്നെ വിടുവിക്കുവാൻ ശക്തിയില്ലാത്ത ഒരു സുവിശേഷം.
Don't believe all.
ഇങ്ങനെയുള്ള അനുകരണങ്ങൾ ദയവായി വിശ്വസിക്കരുത്.
Read the Bible.
ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ വായിക്കുക.
Everything I said is here.
ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒട്ടൊഴിയാതെ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്.
Don't listen to all these preachers who preach without showing you from the scripture.
ദൈവവചനത്തിൽ നിന്നും അധ്യായവും വാക്യവും ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും കഴിയാതെ വാചാളത കൊണ്ട് നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന പ്രസംഗകർക്ക് ചെവി കൊടുക്കരുത്. നമുക്ക് തങ്ങളുടെ മണക്കി പ്രാർത്ഥിക്കാം.
If only you could see that it is God's great love for you that has brought you the message tonight.
ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ അത്യധികമായ സ്നേഹമാണ് എന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ,
God who loves you so much,
നിങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് ഇവിടെ വരുവാൻ അവസരം
നൽകിയത്.
ഈ സന്ദേശം കേൾക്കുവാൻ അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് സാവകാശം തന്നത്. ദൈവത്തിന്റെ ആ സ്നേഹത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. സ്വർഗീയ പിതാവേ,
Help us to honor you.
നിന്നെ മാനിക്കുവാനായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ.
Pray that everyone here will remember what they have heard.
കർത്താവേ, ഇവിടെ വന്ന എല്ലാവരും അവർ കേട്ട കാര്യങ്ങൾ മറന്നുകളയാതെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ ഓർക്കുവാൻ നിന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരെ ഇടയാക്കണമേ.
Stir their conscience when they go to bed tonight.
ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ അവരുടെ മനസ്സാക്ഷിയെ നീ ഉണർത്തണമേ കർത്താവേ.
Help them to respond to your word.
അങ്ങയുടെ സത്യവചനത്തോട് അങ്ങ് ആഗ്രഹിക്കുന്നതിൽ പ്രതികരിക്കുവാൻ ഇന്ന് തന്നെ അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടേണ്ടതിനായി അവിടുന്ന് അങ്ങനെ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ.